الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بحمان الآية صحوات الرنجل نعمل كتاب التوحيد باب من حقق التوحيد دخل الجنة بغير حساب ولا عذاب أرانا التوحيد ساكشال كريتشد അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു ശിക്ഷയോ ഒരു വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നറിയിക്കുന്ന അധ്യായമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് തെളിവുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിലൊന്നാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറയുന്ന ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹി സ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ഒരു മുസ്ലിമൻ എങ്ങനെയാണ് തന്റെ തൗഹീദ് പൂർത്തീകരിക്കേണ്ടത് എന്നതിന് വ്യക്തമായ ഉദാഹരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നതാണിത്. ഇബ്രാഹിം അലൈഹി സ്ലാമിന്റെ മില്ലത്ത് അദ്ദേഹം അല്ലാഹുവിനെ സദാ അനുസരിക്കുന്ന ഒരു സമുദായമാകുന്നു അത്. അദ്ദേഹത്തെ ഒരു സമുദായം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഉമ്മച്ചൻ എന്ന് പറയുന്നത് ഒരു ഇമാമായിരുന്നു അദ്ദേഹം. ഖാനിതൻ ലില്ലാ, അള്ളാഹുവിനെ സദാ അനുസരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഹനീഫൻ, അദ്ദേഹം ഷിർക്കിൽ നിന്നും തൗഹീദിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നവരാണ്. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരുവനാണ് വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ബഹുദൈവാരാധകർ കൂട്ടത്തിൽപ്പെട്ടവനല്ല, അവരുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ഉപ്പ മുശ്രിക്കായിട്ടാണ് മരണപ്പെട്ടത്, പക്ഷെ അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിനക്ക് തൗഹീദ് സാക്ഷാത്കരിക്കുക, എന്നാൽ അതിന്റെ ഉത്തരം ഇതാ എന്ന രൂപത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഈ ആയത്ത് അതിനൊന്നാമത്തെ തെളിവായി കൊടുത്തിട്ടുള്ളത്. രണ്ടാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് വല്ലദീനഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിൽ പങ്കുചേർക്കാത്തവരാകുന്നു അവർ. ചെറുതും വലുതുമാകുന്ന മുഴുവൻ ഷിർക്കിൽ നിന്നും ഒരാൾ വിട്ടു നിൽക്കുക എന്നുള്ളത് അയാളുടെ തൗഹീദ് സാക്ഷാത്കരിക്കേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ ആയത്തും കൊടുത്തത്. ഈ രണ്ട് ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിക്കുകയുണ്ടായി. മൂന്നാമതായി അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഒരു അസറാണ്, സഹാബത്തിൽ നിന്നുള്ള ഒരു അസറാണ്. അതിലൊരു ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വായിച്ച് വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യം ആ അസർ ഒന്ന് വായിക്കാം. അൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ ഖാല കുന്തു സഈദ് കുന്തു ഇൻദ സഈദ് ഇബ്നു ജുബൈർ ഫഖാല അയ്യുകും റഅൽ കൗകബ അല്ലദീ ഖല്ല അൽബാരിഹ ഫഖുൽതു അന സുമ്മ ഖുൽതു അമാ ഇന്നി ലം അകുൻ ഫീ സലാത്തി വലക്കിന്നി ലുദിഗ്തു ഖാല ഫമാ സനഅത ഖുൽതു ഇർതഖൈതു ഖാല ഫമാ ഹമലക അല ദാലിക قلت حديث حدثناه الشعبي قال وما حدثكم قلت حدثنا عن بريدة بن الحصين أنه قال لا رقية إلا من عين أو حمى قال قد أحسن من انتهى إلى ما سمع ولكن حدثنا ابن عباس عن النبي صلى الله عليه وسلم أنه قال أُرِضَتْ عَلَيَّ الْأُمَمُ فَرَأَيْتُ النَّبِيَّ وَمَعَهُ الرَّهْطُ وَنَبِيًّا وَمَعَهُ الرَّجُلُ وَالرَّجُلَانِ وَالنَّبِيُّ وَلَيْسَ مَعَهُ أَحَدٌ إِذْ رُفِعَ لِي سَوَادٌ عَظِيمٌ فَظَنَنْتُ أَنَّهُمْ أُمَّتِي فَقِيلَ لِي هَذَا مُوسَى وَقَوْمُهُ فَنَظَرْتُ فَإِذَا سَوَادٌ عَظِيمٌ فَقِيلَ لِي هَذِهِ أُمَّتُكَ وَمَعَهُمْ 70 أَلْفًا يَدْخُلُونَ الْجَنَّةَ بِغَيْرِ حِسَابٍ وَلَا عَذَابٍ ثم نهض فدخل منزله فحاض الناس في اولاي فقال بعضهم فلعلهم الذين صحبوا رسول الله صلى الله عليه وسلم وقال بعضهم فلعلهم الذين ولدوا في الاسلام فلم يشركوا بالله شيئا وذكروا اشياء فخرج عليهم رسول الله صلى الله عليه وسلم فاخبروه فقال هم الذين لا يسترقون ولا يكتوون ولا يتطيرون وعلى ربهم يتوكلون فقام عقاشة بن محسن رضي الله عنه فقال يا رسول الله ادع الله ان يجعلني منهم قال قال فأنت منهم ثم قال رجل آخر فقال ادع الله أن يجعلني منهم فقال سبقك بها أكاشا ഈ ദീർഘമായിട്ടുള്ള ഒരു അസറാണ്, അതിനോടൊപ്പം ഒരു ഹദീസുമാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബ് തൗഹീദിന്റെ ഈ ഒരു അധ്യായത്തിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് തൗഹീദ് സാക്ഷാത്കരിക്കേണ്ടത്? തൗഹീദ് കിട്ടിയ ആളുകൾ അത് വ്യത്യസ്ത ദർജയിലായിരിക്കും. അതിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള ദർജയിൽ നിനക്ക് എത്തണമോ? ഇത് അതിന് ഉദാഹരണമായി അദ്ദേഹം ഈ ഒരു ഹദീസ് കൊടുത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നതിന് മുമ്പ് ആ പറയുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കഥ, അത് ആ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു കഥയാണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത്. അതാണ് ഇത് ഇത്ര ദൈർഘിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ വലിയ പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാകണം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആ പ്രധാനപ്പെട്ട ഭാഗം മാത്രമല്ല, ആ ഹദീസ് മുഴുവൻ ആ കഥയോടുകൂടി തന്നെ അദ്ദേഹം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേ രൂപത്തിൽ ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഈ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി ഇത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ കഥ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കഥ അതേ രൂപത്തിലുള്ളത് അത് സഹീഹ് മുസ്ലിമിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ അത് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ്. ഈ കഥ ബുഖാരിയിലില്ല എന്ന് മാത്രം. ശരി, എന്താണ് പറഞ്ഞിട്ടുള്ളത്? അൻ അബ്ദുറഹ്മാൻ, അൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, അദ്ദേഹമാണ് പറയുന്നത്. ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹമാണ് പറയുന്നത്. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് സിഖാത്തു താബിഈൻ, താബിഈങ്ങളിലെ സിഖത്തായ ഒരാളാണ്. എന്താണ് സിഖത്ത് എന്ന് പറഞ്ഞാൽ? അത് ഹദീസിന്റെ ഒരു നിദാന ശാസ്ത്രത്തിൽപ്പെട്ട ഒരു വാക്കാണ്. ഒരാൾ സിഖത്താണ് എന്ന് പറഞ്ഞാൽ അയാളെ ഹദീസ് സ്വീകരിക്കാം, അയാൾ വിശ്വസ്തനായിരിക്കും, അയാളെ കുറിച്ച് മുഴുവൻ പരിശോധിച്ച് യാതൊരു സംശയം ഉണ്ടാവുകയില്ല, അയാൾ പറയുന്നത് സ്വീകരിക്കപ്പെടും. അങ്ങനെ സിഖത്തായിട്ടുള്ള ഒരാളാണ് ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുല്ലാ. അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ടവരാണ്. അദ്ദേഹം പറയുന്നു, കുന്തു ഇൻദ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ. അദ്ദേഹം മറ്റൊരു താബിഈയാണ്, സിഖത്തിൽപ്പെട്ട മറ്റൊരു താബിഈയാണ്, വിശ്വാസയോഗ്യനായ സനദിൽപ്പെട്ട ആളാണ് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു. ഫഖാല, അപ്പോൾ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം ചോദിച്ചു, അവിടെ ഒരു പറ്റം ആളുകളുണ്ട്. ഐക്കും റഅൽ കൗകബ അല്ലദീ ഖല്ല അൽ ബാരിഹ, ഐക്കും റഅൽ കൗകബ, നിങ്ങളിൽ ആരാണ് കൗക്കബിനെ കണ്ടത്? കൗക്കബ് എന്ന് പറഞ്ഞാൽ നജ്മ്, നക്ഷത്രം. നക്ഷത്രത്തെ കണ്ട ആൾ ആരാണുള്ളത്? അല്ലദീ ഖല്ല അൽ ബാരിഹ, ഇന്നലെ രാത്രി ആകാശത്ത് നിന്നും നിലം പതിച്ച ഒരു നക്ഷത്രത്തെ കണ്ടവരാരാണുള്ളത്? ഇതാണ് തുടക്കത്തിൽ ആ കഥയിൽ പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നു, ഈ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ള നക്ഷത്രമായിരിക്കാം, ആകാശത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന രൂപത്തിലുള്ള, ആ രൂപത്തിലതായിരിക്കാം, സാധാരണ നമ്മൾ കാണുന്നതായിരിക്കുകയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകമായി അത് എടുത്തു ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ അത് വലിയ വലിപ്പമുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും പ്രത്യേകത ആ നക്ഷത്രത്തിന് ഉണ്ടായിരിക്കാം. അപ്പൊ അത് കണ്ടവരാരാണ് ഉള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് അൽബാരിഹ. അൽബാരിഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ ബാരിഹ എന്ന് പറഞ്ഞാൽ തൊട്ടു തലേ രാത്രിക്കാണ് ബാരിഹ എന്ന് പറയുക. അപ്പൊ ഇന്നലത്തെ രാത്രിക്കാണ് ബാരിഹ എന്ന് പറയാം. പക്ഷെ അറബികൾ അവരുടെ ഭാഷാ നിയമപ്രകാരം ബാരിഹ എന്ന് തൊട്ടു തലേ രാത്രിക്ക് പറയണമെങ്കിൽ പിറ്റേ ദിവസത്തെ ഉച്ചക്ക് ശേഷമായിരിക്കണം. ഉച്ച 12 മണിയൊക്കെ ശേഷം ആണ് ബാരിഹ എന്ന് പറയുകയുള്ളൂ തലേ രാത്രിക്ക്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രാവിലെയാണ്. ഇന്നലെ രാത്രിക്ക് നമ്മൾ ഇപ്പോൾ അറബി ഭാഷയിൽ പറയുക അല്ലൈല എന്നാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി എന്തെങ്കിലും സംഭവിച്ച നമ്മൾ പറയും അല്ലൈല ഹദസത് കദ, ഇന്ന കാര്യം സംഭവിച്ചു, അല്ലെങ്കിൽ ഇന്ന കാര്യം അവിടെ എന്തെങ്കിലും സംഭവിച്ചു, അല്ലൈല എന്നാണ് പറയുക. അത് തൊട്ട് രാത്രി രണ്ടും ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്, പക്ഷെ പറയുന്ന സമയം വ്യത്യാസം. ഒരു ഉച്ചക്ക് ശേഷമൊക്കെയാണ് ഈ സംഭവം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ തൊട്ട് തലേ രാത്രിക്ക് അൽബാരിഹ എന്ന് പറയാം. അൽബാരിഹ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ദഹബത്, കഴിഞ്ഞു പോയ അഥവാ കഴിഞ്ഞ രാത്രി എന്നാണ് അതിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. അപ്പൊ അത് ആ കഴിഞ്ഞ രാത്രിയാണ് ഞാൻ ഈ കണ്ടിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഫഖുൽതു അന, അതോ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ, ഇദ്ദേഹമാണ് ഇത് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു അന, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കൂട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതിനോടൊപ്പം പറഞ്ഞ കാര്യം വലിയ പാഠമുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു അമ ഇന്നിലം അക്കുൻ ഫീ സലാത്തിൻ, എന്നാൽ അറിയണം ഞാൻ നിസ്കാരത്തിലൊന്നും ആയിരുന്നില്ല. അപ്പൊ രാത്രി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിസ്കാരത്തിലൊന്നും ആയിരുന്നില്ല, വല അക്കിന്നീ ലുതിർത്തും, എനിക്കൊരു വിഷമേറ്റിട്ടുള്ളതാണ്, അഥവാ എന്നെ ഒരു തേളോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള എന്തോ ഒരു വിഷജന്തു എന്നെ കടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റത് എന്ന് പറഞ്ഞു. ഞാൻ നിസ്കാരത്തിനായിരുന്നില്ല. നോക്കണം, സലഫുകളുടെ വറായി നോക്കണം, അവരുടെ സൂക്ഷ്മത നോക്കണം. കാരണം അവരൊരിക്കലും തന്നെ അവർ ചെയ്യാത്തൊരു കാര്യത്തിന് തൊട്ട് പുകഴ്ത്തപ്പെടാൻ അവർ ആഗ്രഹിച്ചിട്ടില്ല. അവർക്ക് ഇപ്പൊ ഞാൻ രാത്രി കണ്ടു എന്ന് മാത്രം പറഞ്ഞു നിർത്തിയ ആളുകളൊക്കെ ധരിക്കണം, അദ്ദേഹം ആ സമയം മുതല് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനായിരിക്കും എന്ന് തോന്നിപ്പോകേണ്ടതില്ല. അവർ ചെയ്ത് തന്നെ മറച്ചു വെക്കുന്നവരാണ്. അതുകൊണ്ട് ചെയ്യാത്തതിനെ കുറിച്ച് അവർ തീരെ ആഗ്രഹിക്കുന്നില്ല, അതിന്റെ പേരിൽ പുകഴ്ത്തപ്പെടുക എന്നുള്ളത് നമുക്ക് വലിയ പാഠമുള്ള കാര്യമാണ്. സലഫുകളുടെ ഈ ചരിത്രം അഥവാ ചെയ്യാത്തൊരു കാര്യത്തെ കുറിച്ച് അത് പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുക എന്നുള്ളത് വളരെ മോശം സ്വഭാവത്തിൽപ്പെട്ടതാണ്. നമ്മൾ ചെയ്തതായിരിക്കില്ല, പക്ഷെ അതിന്റെ പേരിൽ ആളുകൾ എന്നെ പുകഴ്ത്തണമെന്ന് ആഗ്രഹിക്കുക അല്ലെ. ഇനി ചെയ്ത കാര്യം തന്നെ സഹോദരങ്ങളെ നമ്മൾ മറച്ചു വെക്കേണ്ടവരാണ്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ചില നമ്മുടെ പിശാച് നമുക്കുണ്ടാക്കുന്ന ഒരു ഫിത്തനയിൽപ്പെട്ടതാണ്, നമ്മൾ നേരത്തെ എഴുന്നേൽക്കുന്നവനാണ് എന്നൊക്കെ അറിയിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ആളുകളോട് പിറ്റേന്ന് സംസാരിക്കുമ്പോൾ പറയും, ആ ഇന്നലെ രാത്രി 3 മണി സമയത്തൊക്കെ നല്ല മഴയായിരുന്നു, 4 മണിയാകുമ്പോൾ ഒന്ന് കുറഞ്ഞു. അപ്പൊ ആളുകളാണ് 3 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കുന്നവനാണ് എന്ന് ആളുകളിലേക്ക് എത്തണമെന്നുള്ളൊരു ഉദ്ദേശം അതിൽ വരും. നമ്മൾ ചെയ്യുന്ന അമലുകൾ മറച്ചു ആരും അറിയേണ്ടതില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം അത് അറിഞ്ഞാൽ മതി. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സദക്ക കൊടുത്താല് ചിലപ്പോൾ നമ്മൾ പിന്നെ പറയാം, എനിക്ക് അങ്ങനെയൊക്കെ സദക്ക കൊടുക്കാൻ പറ്റിയ അൽഹംദുലില്ലാ. ചിലപ്പോൾ നല്ല രൂപത്തിലൊക്കെ ആയിരിക്കും അവതരിപ്പിക്കുക, പക്ഷെ പിശാച് നമ്മുടെ അമല് പൊളിച്ചു കളയാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്, എടുത്തു പറയാൻ വേണ്ടി. നമ്മളത് കൊടുത്തു ഇന്നൊക്കെ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. ഇവിടെ നോക്കണം, സഹാബി ചെയ്ത കാര്യം അതല്ല, അദ്ദേഹം ചെയ്ത കാര്യം അത് മറച്ചു വെക്കുന്ന കാര്യത്തിന്റെ അതിന്റെ അപ്പുറത്താണ്. ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അവിടെ വന്നപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഉടൻ തന്നെ പറയുന്നത്, ആ ഞാൻ അങ്ങനെ രാത്രി എഴുന്നേറ്റ ആളല്ല, ഞാൻ നിസ്കാരത്തിലൊന്നായിരുന്നില്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എഴുന്നേറ്റത്. അഥവാ ആ വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. അതാണ് ഈ കഥയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. അത് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുകയാണ്. നോക്കൂ, ഇമാം മുഹമ്മദ് റഹിമഹുള്ള ഇമാമാണ്, വലിയ ഇമാമാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെടും. അദ്ദേഹത്തിന്റെ ദർസിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വിഷയങ്ങൾ വരുന്ന സമയത്ത്, ഹദീസിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും പ്രത്യേകമായ വിഷയങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കരച്ചിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് കുറിച്ച് ധാരാളം കാണാൻ സാധിക്കും. അദ്ദേഹം ജലദോഷമുള്ളതുപോലെ അഭിനയിക്കുമെന്നാണ്. അദ്ദേഹത്തിന് ജലദോഷമുള്ളതുപോലെ അദ്ദേഹം മൂക്കിങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയും, മാ അശഖ്ഫ സുഖാം, ജലദോഷം എത്ര പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജലദോഷം ഉണ്ടാകുകയില്ല, എന്നാൽ അദ്ദേഹം കളവും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ജലദോഷമുള്ള ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മുക്ക് പിടിച്ചുകൊണ്ട് ജലദോഷം എന്ന് പറയുന്നത് എത്ര പ്രയാസമുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് റിവായത്ത് ചെയ്യപ്പെടുന്നത്. ആളുകളെ കാണിക്കാതിരിക്കുക, അത് നമ്മുടെ കരച്ചിലാകട്ടെ, നമ്മുടെ ഏത് രൂപത്തിലുള്ള ഇബാദത്തുകളാകട്ടെ, പരമാവധി അത് മൂടിവെക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് വലിയൊരു പാഠം ഈ ഒരു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഖേദകരമാണ്, പല ആളുകളും ചെയ്യാത്തതിന് പുകഴ്ത്തപ്പെടാൻ ആഗ്രഹിക്കുക എന്ന് മാത്രമല്ല, ചെയ്തതുകൂടി എടുത്തു പറയുകയും എല്ലാം ചെയ്ത് വലിയ മോശമായ അവസ്ഥയിലേക്ക് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം എഴുന്നേറ്റത്? അദ്ദേഹം പറഞ്ഞു, വലാക്കിന്നി ലുദിഖ്തു, എനിക്ക് വിഷമേറ്റിട്ടുണ്ടായിരുന്നു, കടിയേറ്റിട്ടുണ്ടായിരുന്നു. എന്താണ് ലുദിഖ്തു എന്ന് പറഞ്ഞാൽ, ഐ അസാബതഹു ദാത്തു സമ്മിൻ ബിസമ്മിഹ, വിഷമുള്ള എന്തെങ്കിലും ഒരു ജീവിയുടെ വിഷം അത് ഏൽക്കുക. അത് ചിലപ്പോൾ തേളായിരിക്കാം, ചിലപ്പോൾ പാമ്പായിരിക്കാം, ഏതെങ്കിലും വിഷമുള്ള വസ്തു അതിന്റെ കുത്തേൽക്കുക, അതാണ് ലുദിഖ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. പണ്ഡിതന്മാർ പറയുന്നു ഇത് നല്ലൊരു കടി അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ടായിരിക്കണം, കാരണം അതാണ് അദ്ദേഹത്തിന് ഉറക്കം തന്നെ ഇല്ലാതായിപ്പോയത്. ചെറിയൊരു കടിയല്ല, അത്യാവശ്യം ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രൂപത്തിൽ നല്ലൊരു കടി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം രാത്രി ഉറങ്ങാതെ എഴുന്നേറ്റത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഫമാസനഅത, നീ എന്താണ് അപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ചു സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള. അദ്ദേഹം അബ്ദുറഹ്മാൻ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ളയോട് ചോദിക്കുകയാണ്, അപ്പൊ എന്താണ് ചെയ്തത് കടിയേറ്റപ്പോൾ? അദ്ദേഹം ചോദിക്കുകയാണ്, പണ്ഡിതന്മാർ എങ്ങനെ ഒരാൾക്ക് നമുക്കൊരു അസുഖമോ പ്രയാസമോ ഒക്കെ ഉണ്ടായാല് അത് ചോദിക്കുന്നതിന്റെ രൂപം, അതിനെ കുറിച്ച് പരിഗണിക്കുക എന്നുള്ള വലിയ കാര്യമാണ്. അദ്ദേഹം ചോദിച്ചു, ഫമാസനഅത, എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഇർതഖൈതു, ഞാൻ റുഖ്യ ചെയ്തു എന്നാണ്. എന്നാൽ ഈ ഇർതഖൈതു എന്നുള്ള വാക്ക്, ഇതിൽ കൊടുത്തിട്ടുള്ള ഈ വാക്ക്, അത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുള്ള അദ്ദേഹത്തെ പോലെയുള്ള മസ്ജിദ് നബവിയിലെ അധ്യാപകനാണ്, അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഞാൻ കിതാബ് ഹദീസുകളുടെ കിതാബ് ധാരാളം പരിശോധിച്ചു. എന്നാൽ ഇർതഖൈതു എന്നുള്ള വാക്കല്ല അവിടെ കണ്ടിട്ടുള്ളത്. ആ ഹദീസിൽ ഇസ്തർഖൈതു, ഇസ്തർഖൈതു എന്ന് പറഞ്ഞാൽ ഞാൻ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു, മന്ത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് വന്നിട്ടുള്ളത്. റുഖിയ ചെയ്തു എന്നുള്ളതല്ല, കാരണം റുഖിയ ചെയ്തത് വിഷയമല്ല ഇവിടെ പറയുന്നത്. ഇസ്തർഖൈതു, ഞാൻ റുഖിയ ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഫമാ ഹമലക അലാ ദാലിക്, എന്താണ് നിന്നെ അങ്ങനെ റുഖിയ ചെയ്തു തരാൻ ആവശ്യപ്പെടാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? റുഖിയ ചെയ്താൽ അതിനെ കൊണ്ട് ഉപകാരം കിട്ടുമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ റുഖിയ ചെയ്യാൻ പറ്റുമെന്നോ, അങ്ങനെ എന്തെങ്കിലും നിന്നോട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പൊ സഹോദരനോട് റുഖിയ ചെയ്തു തരാൻ നീ ആവശ്യപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഖുൽതു, അഥവാ ഈ റിവായത്ത് ചെയ്യുന്ന ഹസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ഹദ്ദസനാഹു അശ്ശഅബി, ഇമാം ശഅബി, താബിഈങ്ങളിൽപ്പെട്ട ആമിർ ബിൻ ശറാഹി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പേരാണ് അശ്ശഅബി. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞു. ഇവിടെ അതിനു മുമ്പ് നോക്കൂ, ഈ കാര്യം ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യത്തിനേക്കാളും വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കാനാണ് അദ്ദേഹം നിൽക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും വലിയൊരു ദർജ വേറെയുണ്ട്, അത് പറഞ്ഞു കൊടുക്കാനാണ് നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് പോലും നീ എന്താണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്, അത് നിന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്താണ് ചോദിക്കുക. ഞാൻ ചെയ്ത് വളരെ മോശമായി പോയിരുന്നോ, ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നല്ല, മറിച്ച് എന്താണ് നിന്നെ അതിനെ പ്രേരിപ്പിച്ചത് എന്ന് കൃത്യമായി അദ്ദേഹം ചോദിച്ചറിയുക. നമ്മൾ ഏതൊരു കാര്യത്തെ എതിർക്കുന്ന സമയത്തും നമ്മൾ പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. ഒരാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ആദ്യം ചോദിച്ചു നോക്കുക. ചിലപ്പോൾ അവന്റെ എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഇഷ്ടത്തോടുകൂടി ചെയ്തതായിരിക്കില്ല. ഒരാള് അടിച്ച് ആക്ഷേപിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കാം. അദ്ദേഹം ചോദിച്ചു, ഫമഹമലക്കാലി, എന്താണ് താങ്കളെ അതിന് പ്രേരിപ്പിച്ചത് ഇങ്ങനെ റുഖിയ ചെയ്തു തരാൻ ആവശ്യപ്പെടാൻ? ഈ തേളിന്റെ കടിയേറ്റപ്പോൾ, വിഷമേറ്റപ്പോൾ അതിൽ നിന്നും ശിഫ കിട്ടാൻ റുഖിയ ചെയ്തു തരാൻ എന്താണ് താങ്കളെ പ്രേരിപ്പിച്ചത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹദീസുൻ ഹദ്ദസനാഹു ശഅബി, ശഅബി റഹിമഹുള്ള അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തൊരു ഹദീസാണ്, അഥവാ അദ്ദേഹം മറ്റൊരു താബിഈയാണ്. അദ്ദേഹം ഒന്നുകിൽ സഹാബിയിൽ നിന്ന് അങ്ങനെ കേട്ടാൽ റിവായത്ത് നോക്കി നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് ആ ഹദീസ് ഇമാം ശഅബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. നോക്കണം, അവർ അമല് ചെയ്യുന്ന സമയത്ത് അവർ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്, അതല്ല നാട്ടുകാർ പറഞ്ഞു തന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സ്വന്തമായി ചെയ്തു എന്നല്ല, മറിച്ച് അവരത് ചെയ്തതിന്റെ ദലീലാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഷാബി റഹിമഹുള്ള പറഞ്ഞതാണ്. ഖാല വമാ ഹദ്ദസക്കും, എന്താണ് അദ്ദേഹം താങ്കൾക്ക് പറഞ്ഞു തന്നത്, ആ ഹദീസ് എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹദ്ദസന അൻ ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ്, ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് റഹിമഹുള്ള അദ്ദേഹത്തിന് ഉദ്ധരിക്കുന്നു, അന്നഹു ഖാല ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമാ, ലാ റുഖിയത, റുഖിയ ഇല്ല, മന്ത്രമില്ല, ഇല്ലാ മിൻ ഐനിൻ, കണ്ണേറിനും, ഔ ഹുമാ, ഈ പറഞ്ഞ വിഷമേറ്റാലും അല്ലാതെ, ഈ രണ്ട് കാര്യത്തിന് മാത്രമേ റുഖിയ ഉള്ളൂ എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതല്ല, മറിച്ച് സഹാബിയിലേക്ക് എത്തുന്നതാണ്. ബുറൈദ ബിൻ ഹുസൈബ് റഹിമഹുള്ള പറയുന്നതായിട്ടാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന അത്തരം ഹദീസുകൾക്കാണ് മൗഖൂഫായ ഹദീസ് എന്ന് പറയുക. സഹാബിയിലാണ്, സഹാബിയാണ് കാര്യം പറയുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കിട്ടുകയില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ മൗഖൂഫായ ഹദീസ് എന്നാണ് പറയുക. ഇവിടെ ബുറൈദ ബിൻ ഹുസൈബ് റഹിമഹുള്ള അദ്ദേഹം പറയുന്നതായിട്ടാണ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതേ കാര്യം തന്നെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിട്ടുള്ളത് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റഹിമഹുള്ള റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നതായിട്ടാണ്. എന്നാൽ ഈ ഹദീസ് സഹീഹായി അഥവാ മർഫുആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ വന്നതായിട്ട് നമുക്ക് ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസ്നദിലെല്ലാം ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ലാ റുഖിയ ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമാ, കണ്ണേറിനും അതുപോലെ വിഷമേറ്റാലും അല്ലാതെ റുഖിയയില്ല എന്ന് ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് സഹീഹാണെന്ന്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുള്ള, അതുപോലെ ആധുനികരായ ഷുഐബ് അൽ അർനൌത്ത്, ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുള്ള, ഇവരെല്ലാവരും ഇത് സഹീഹായ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹീഹായി വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ലാ റുഖിയത, റുഖിയ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ഇഷ്കാൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ലാ റുഖിയ, റുഖിയ ഇല്ല, ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമാ, വിഷമേറ്റാലോ അതല്ലെങ്കിൽ കണ്ണേറിഞ്ഞല്ലാതെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ മറ്റു പല കാര്യങ്ങൾക്ക് റുഖ്യ ചെയ്യാൻ പറഞ്ഞതായി നമുക്ക് തെളിവുകളുണ്ട്, അവിടുന്ന് ചികിത്സിച്ചതായി തെളിവുകളുണ്ട് ധാരാളം. അങ്ങനെ നമുക്ക് മറ്റു സഹാബത്തിൽ നിന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ആളുകൾ അവർക്ക് മന്ത്രത്തിന് വേണ്ടിയിട്ടുള്ള ചില ദിക്റുകളും ദുആകൾക്കും ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്രിദു അലയ്യ റുഖാകും, നിങ്ങളുടെ ദിക്റുകളും മന്ത്രങ്ങളൊക്കെ ഇങ്ങോട്ട് എടുക്കൂ. എന്നിട്ട് പറഞ്ഞു, ലാ ബഅസ ബിർറുഖാ മാലം തകുൻ ശിർക്കൻ, ശിർക്കല്ലാത്ത ശിർക്കിൽപ്പെടാത്ത അള്ളാഹുവിനോട് തന്നെ മാത്രം പ്രാർത്ഥിക്കുന്ന രൂപത്തിലുള്ള റുഖ്യയാണോ നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഹദീസും തമ്മിൽ എന്താണ്, ഇതുകൊണ്ട് എങ്ങനെയാണ് മനസ്സിലാക്കുക? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയിൽ പെട്ടതാണ് ഇങ്ങനെ വ്യത്യസ്ത രണ്ട് ഹദീസുകൾ കണ്ടാൽ അതിന് കൃത്യമായി ജംഅ് ചെയ്യുക എന്നുള്ളത്, അതിന്റെ ബന്ധം കണ്ടുപിടിക്കുക എന്നുള്ളത്. നല്ല ഇൽമുള്ള ആഴത്തിലുള്ള ഇൽമുള്ള പണ്ഡിതന്മാർക്ക് അതിന് സാധിക്കുക എന്നതാണ്. എന്നാൽ അഹ്ലുൽ ബിദ്അയുടെ മുബ്തദികളായ ദീനിൽ നിന്നും പിഴച്ചുപോയ ആളുകളുടെ അവസ്ഥയിൽ പെട്ടതാണ്, അവരുടെ രീതിയിൽ പെട്ടതാണ്, അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം മാത്രം എടുക്കുക. യഥാർത്ഥത്തിൽ രണ്ടും സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസായിരിക്കും, പക്ഷെ അവരുടെ ദേഹേച്ഛയ്ക്ക് യോജിക്കുന്ന ഹദീസ് മാത്രം അവരെടുക്കും, മറ്റേ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞാല്, അതല്ലെങ്കിൽ അത് നമുക്ക് യോജിക്കുകയില്ല എന്ന് പറഞ്ഞാളു. ഇതൊരിക്കലും ശരിയല്ല. ഈ ഹദീസ് സ്വീകരിക്കാൻ ഏത് മാനദണ്ഡമാണോ എടുത്തത് അതേ മാനദണ്ഡം ഉപയോഗിച്ച് തന്നെയാണ് മറ്റേ ഹദീസ് സഹീഹാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് സ്വീകരിച്ച് മറ്റേത് തള്ളിക്കളയുക എന്നുള്ളത് അനുസന്നത്തി വൽ ജമാഅത്തിന്റെ രീതിയല്ല, മറിച്ച് രണ്ടും നമ്മൾ ജമ്മു ചെയ്യേണ്ടതുണ്ട്, രണ്ടും ഒരുമിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ മഹ്റുമ, വിഷമേറ്റാലോ അതേപോലെ തന്നെ കണ്ണേറിഞ്ഞല്ലോ അല്ലാതെ റുഖിയ ഇല്ല. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചത് ലാ റുഖിയ അൻഫ, അഥവാ റുഖിയ ചെയ്താൽ ഖുർആൻ ഓതി അല്ലെങ്കിൽ ഹദീസുകളിൽ വന്ന ദിക്റുകൾ ഓതി ഒരാളെ ചികിത്സിച്ചാൽ അത് ഏറ്റവും ഉപകാരപ്പെടുന്നത് ഈ രണ്ട് കാര്യത്തിനാണ്. കണ്ണേർ ബാധിച്ച ഒരാൾക്ക് ഖുർആൻ ഓതി കൊടുത്താൽ റുഖിയ ചെയ്താൽ പെട്ടെന്ന് ഫലിക്കും. അതുപോലെ എന്തെങ്കിലും വിഷജീവികൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ചികിത്സയായി ഖുർആൻ ഓതി കൊടുത്താൽ, അതല്ലെങ്കിൽ ആ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകൾ ഏതെങ്കിലും ചൊല്ലിയാൽ അത് പെട്ടെന്ന് ഫലിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലാ റുഖിയത അൻഫഉ മിൻ റുഖിയത്തിൽ ഐനി വ റുഖിയത്തിൽ ഹുമാ, ഐനിനുള്ള കണ്ണേറിനുള്ള റുഖിയയും അതുപോലെ വിഷം ഏറ്റാലുള്ള റുഖിയയും ഇതിനേക്കാളും റുഖിയ ഉപകരിക്കുന്ന ഒന്നുമില്ല, ഇതാണ് ഏറ്റവും കൂടുതൽ റുഖിയ ഉപകരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ രണ്ട് കാര്യം പറഞ്ഞു, ഒന്ന് ഐനാണ്, കണ്ണേറാണ്, മറ്റൊന്ന് ഹുമ. ഈ ഹുമ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്, കാരണം അദ്ദേഹത്തിന് വിഷമാണ് ഏറ്റിട്ടുള്ളത്, കണ്ണേറ് ഏറ്റിട്ടില്ല. വിഷമേറ്റു എന്ന് പറഞ്ഞപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ചതാണ്. ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് റുഖിയ ചെയ്താൽ പെട്ടെന്ന് ഈ വിഷം മാറും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത്, റുഖിയക്ക് വേണ്ടി സ്തർക്കയിത്തു, ഞാൻ റുഖിയക്ക് ആവശ്യപ്പെട്ടത് എന്നതിന് തെളിവായിട്ടാണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത്. അതോ പെട്ടെന്ന് രോഗം മാറുമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റുഖിയക്ക് ആവശ്യപ്പെട്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ഹദീസിൽ ഐനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണേർ. എന്താണ് കണ്ണേർ എന്ന് പറയുന്നത്? സഹോദരങ്ങളെ, കണ്ണേർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാളിൽ നിന്നുണ്ടാകുന്ന അസൂയ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അത് അയാൾ അത്ഭുതം കൂറി, എന്നിട്ട് അത് മുഖേന മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുക, ഇതിനാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. കണ്ണെറിയുന്നവൻ അല്ലെങ്കിൽ അസൂയപ്പെടുന്നവൻ അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം ഇത് സംഭവിക്കുകയില്ല, മറിച്ച് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി നടക്കുന്ന ഒരു കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് യാഥാർത്ഥ്യമാകുന്നു, സത്യമാകുന്നു, അതിന് യാഥാർത്ഥ്യമുണ്ട്, അത് തോന്നലല്ല, യഥാർത്ഥത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുന്ന ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണേറ് രണ്ട് രൂപത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് രൂപത്തിൽ കണ്ണേർ കാണാൻ സാധിക്കും. കണ്ണേർ സംഭവിക്കാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഐനുൽ ഖബീസത്തുൻ ഹാസിദ, ഒരാൾ അസൂയ വെച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക്, ഉദാഹരണത്തിന് ഒരു വ്യക്തി അയാൾ നല്ല ഭാരമൊക്കെ പൊന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ നല്ല പണിയെടുക്കുന്നുണ്ട്, അപ്പൊ ഇയാളാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ ഇയാൾക്ക് ഭയങ്കര അസൂയാണ് ഇയാളോട്, ഇയാളുടെ ആ ഒരു അസൂയ കാരണം, ഒരു പക്ഷേ ആ അസൂയ കാരണം അവൻ ഇങ്ങനെ കണ്ണേർ സംഭവിക്കുകയും ഈ വ്യക്തിക്ക് പിന്നെ ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാത്ത വിധം പ്രയാസകരമാകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. പണ്ഡിതന്മാർ ഉദാഹരണങ്ങൾ എണ്ണി പറഞ്ഞിട്ടുള്ളതാണ്. വേറെ ചിലപ്പോൾ ഇബാദത്തുകൾക്ക് തന്നെ പ്രയാസം ഉണ്ടായിപ്പോകും. ചില ആളുകൾ അസൂയ കാരണം നല്ല ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് ചിലപ്പോൾ പ്രയാസകരമായി ഉണ്ടായേക്കും. അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ്, കണ്ണേറുണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഒരാൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ട് അതിൽ അസൂയൊന്നും അയാൾക്ക് ഉണ്ടാവുകയില്ല. അവിടെ അസൂയ എപ്പോഴും ഷർത്തുന്നല്ല, അയാൾക്ക് അസൂയൊന്നുമില്ല, പക്ഷെ അതിനൊരു അത്ഭുതമായി കാണുക. ചിലപ്പോൾ സൗന്ദര്യമുള്ള ഒരു വാഹനം, അതല്ലെങ്കിൽ സൗന്ദര്യമുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും നല്ല ഗുണങ്ങളുള്ള ഒരു വ്യക്തി, അയാളെ കാണുമ്പോൾ ഒരു അത്ഭുതം കൂറുക. അസൂയൊന്നുമില്ല, അസൂയ എന്ന് പറഞ്ഞത് നീങ്ങിപ്പോകണമെന്നുള്ള ആഗ്രഹമാണ്, അതൊന്നുമില്ല. പക്ഷെ ആ ഒരു അത്ഭുതത്തോടുകൂടി അതിനെ നോക്കുക. ഈ രണ്ടവസ്ഥയിലും ഒരാൾക്ക് കണ്ണേറ് ബാധിക്കുമെന്നാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കണ്ണേറ് സ്വന്തം ശരീരത്തിൽ തന്നെ ഒരാൾക്ക് ചിലപ്പം ബാധിച്ചേക്കാം. തന്റെ ശരീരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, തന്നെ കുറിച്ച് എന്തെങ്കിലുമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അത് പറയുന്ന സമയത്ത് ബറക്കത്തിനെ ചോദിക്കാതെ, മാഷാ അല്ലാ, ബറക്കല്ലാ എന്ന് പറയാതെ ഒരാൾ അതിന് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കണ്ണേറ് സംഭവിക്കും, കണ്ണേറ് ബാധിക്കും എന്നുള്ളത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ധാരാളം ഹദീസുകളുണ്ട്. സഹാബത്തിന്റെ ഇടയിൽപ്പെട്ട ചില ആളുകൾക്ക് അവരുടെ സൗന്ദര്യം കാരണം വേറൊരാൾ നോക്കുകയും അദ്ദേഹത്തെ പുകഴ്ത്തി പറയുകയും ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാതിരിക്കുകയും അങ്ങനെ ഉടൻ തന്നെ കുഴഞ്ഞു വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിക്കുകയും അദ്ദേഹം റുഖ്യ ചെയ്തു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് അത് ശിഫയാവുകയും ചെയ്ത സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കണ്ണേർ എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. ഇതൊരിക്കലും തന്നെ ഒരു അന്ധവിശ്വാസമല്ല, അതല്ലെങ്കിൽ ദീനിൽ സ്ഥിരപ്പെടാത്ത കാര്യമല്ല. സഹീഹായ ഹദീസുകളിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്ന അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. അമാനി മൗലവി റഹിമഹുള്ള അദ്ദേഹം സൂറത്തുൽ ഫലഖ് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കണ്ണേറ് പോലെയുള്ള കാര്യങ്ങൾ അത് നിഷേധിക്കുന്നത് മുഅ്തസിലിയാക്കളായ ആളുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കാരണം ബുദ്ധിക്ക് നഖലിനേക്കാളും തെളിവുകളെക്കാളും തന്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന് പറയുന്ന ആളുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ആ സൂറത്ത് അത് കണ്ണേറിനുള്ള ഏറ്റവും വലിയ ചികിത്സയിൽപ്പെട്ടതാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. കെട്ടിലൂതുന്നവൻ, അത് സിഹർ ചെയ്യുന്നവനും അതുപോലെ കണ്ണേറിന്റെ കാര്യമാണോ, മനുഷ്യന്റെ ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്നവൻ അസൂയ വെക്കുന്നതിൽ നിന്നും റബ്ബിനോട് ഞാൻ അള്ളാഹു ഞാൻ വരമേൽപ്പിക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു, കണ്ണേർ തട്ടാതിരിക്കാൻ, കണ്ണേർ ഫലിക്കാതിരിക്കാൻ അതിനുവേണ്ടി റബ്ബിനോടുള്ള ദുആയിൽപ്പെട്ടതാണ് സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്നത്. അതത് ചികിത്സയിൽപ്പെട്ടതാണ് ഈ മുഅവിദത്തെ. സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും ഇത് കൈകളിലൂതി ചികിത്സിക്കുക എന്നുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ കണ്ണേർ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഇതെങ്ങനെയാണ് ഫലിക്കുന്നത്, ഇതിന്റെ റൂട്ട് എങ്ങനെയാണ്, ഒരാൾ കണ്ണിങ്ങനെ എറിയുമ്പോഴേക്കത് ഫലിക്കുക, ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ച് അതിനെ തള്ളിക്കളയാൻ പറ്റുകയില്ല. നമുക്കങ്ങനെ മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട്. നമ്മൾ ദുആ ചെയ്താൽ എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്, അതെങ്ങനെയാണ് അത് കയറി പോകുന്നത് അള്ളാഹുലേക്ക്, അള്ളാഹു എങ്ങനെയാണ് അതിന് തരുന്നത്, നമുക്ക് അറിയുകയില്ല. അള്ളാഹു അത് ഗൈബിയായ രൂപത്തിൽ നൽകുന്നതാണ്. അപ്പോൾ ദീനിലെ പല കാര്യങ്ങളും അത് നമുക്കെല്ലാം നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല, ഗൈബിയായ കാര്യങ്ങളാണ്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത, ബുദ്ധിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഗൈബിയായ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാട് എന്താണ്, എന്താണോ സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളത് അത് വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് അത് എങ്ങനെ ഫലിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ, എനിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ ഹദീസിനെ തള്ളിക്കളയും എന്ന് പറയാൻ ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അല്ലാതെ ചിലപ്പോൾ അവർ ഉദ്ധരിക്കുന്നത് അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുമ്മ അല്ലാഹു ലാ മാനിയ ലിമാ അഅ്തൈത, നീ നൽകിയത് തടയാൻ ആരുമില്ല, വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞത് നൽകാൻ ആരുമില്ല, നീ നൽകിയത് തടയാൻ ആരുമില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കണ്ണേർ സംഭവിക്കുന്നത്. ഒരാൾക്ക് ഒരു കത്തിയെടുത്ത് നിന്നെ കുത്തണമെങ്കിൽ ആ കത്തി അയാളുടെ കയ്യിലുള്ളത് കൊണ്ട് നിന്നെ കുത്തി, അങ്ങനെ അയാൾക്ക് അയാൾ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്നതല്ല, മറിച്ച് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് അത് സംഭവിച്ചത്. നിനക്കൊരു മോശമായ ഒരു ഉപദ്രവം ഒരാളിൽ നിന്ന് ഏൽക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. അത് അള്ളാഹുവിന് അതിന്റെ പിന്നിൽ വ്യക്തമായ ഹിക്മത്തുകളുണ്ട്. നമ്മൾക്ക് രോഗങ്ങൾ വരുന്നുണ്ട്, പ്രയാസങ്ങൾ വരുന്നുണ്ട്, ഇതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വ്യക്തമായ ഹിക്മത്തുണ്ട്. അപ്പൊ ആ ഹിക്മത്തുകളിൽപ്പെട്ടതാണ് കണ്ണേർ അത് സംഭവിക്കുക എന്നുള്ളത്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റേതായ ഒരുപാട് ഹിക്മത്തുകൾ ഉണ്ടാകും. അപ്പൊ കണ്ണേർ യാഥാർത്ഥ്യമാണ്, അതൊരിക്കലും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസമല്ല. സഹീഹായ ധാരാളം ഹദീസുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇനി കണ്ണാറ് ഒരാളിൽ നിന്നും എന്റെ കണ്ണ് വേറൊരാൾ കേൾക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക്കെന്നോ ബറക്കല്ലാഹു ഫീക്കെന്നോ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള മാഷാ അല്ലാ തബാറക്കല്ലാ, ബറക്കത്തുമായി സംബന്ധിച്ചിട്ടുള്ള പദങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്ന രൂപത്തിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണേറിൽ നിന്നും നമ്മുടെ കണ്ണ് ഒരാളിൽ ഏൽക്കുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത് നമ്മുടെ കണ്ണ് വേറൊരാൾക്ക് ഏൽക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതാണ്. പല ആളുകൾക്കും അതറിയില്ല. ആളുകൾ ചിലപ്പം സ്വന്തം കുട്ടിയായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആളുകളായിരിക്കും. അവരുടെ എന്തെങ്കിലും അത്ഭുതമൊക്കെ കണ്ടാൽ ചെറിയ കുട്ടിയായിരിക്കും ബറക്കല്ലാ എന്ന് അള്ളാഹുവിനോട് ബറക്കത്ത് ചോദിക്കുന്നതിന് പകരം അവർ വലിയ ആശ്ചര്യത്തോടുകൂടി കാര്യങ്ങൾ പറയും. അത് വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കണ്ണേറ് ഹക്കാണ്, അത് ഫലിക്കും. ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിധി എന്തെങ്കിലും മുൻകടക്കുമായിരുന്നെങ്കിൽ കണ്ണേർ മുൻകടക്കും എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഖബറിലെത്തിക്കും കണ്ണേർ, മനുഷ്യന്മാരെ ഖബറിലെത്തിക്കും എന്ന് നമുക്ക് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ആളുകൾ മരിച്ചുപോകാൻ തന്നെ കാരണമാകുന്ന ഒരു വലിയൊരു മുസീബത്താണ് കണ്ണേറുണ്ടാകുക എന്നുള്ളത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാൾ അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ, അതൊരു വാഹനമാകട്ടെ, അതല്ല ഒരു വ്യക്തി, നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ സൗന്ദര്യമുള്ളൊരു വ്യക്തി, അയാളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പുകഴ്ത്തി പറയുന്ന സമയത്ത്, നമുക്ക് അത്ഭുതം തോന്നുന്ന സമയത്ത് നമ്മൾ പറയുക മാഷാ അല്ലാ ബാറക്കല്ലാ തബാറക്കല്ലാ എന്ന് നമ്മുടെ നാവിൽ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അറബികളായ ആളുകൾ നമുക്ക് നന്നായി കാണാൻ സാധിക്കും. അവർ ധാരാളമായി അവരുടെ നാവുകളിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ്. പക്ഷെ നമ്മൾ മലയാളികളായ ആളുകൾ, അതല്ലെങ്കിൽ കുറച്ച് ഇങ്ങോട്ടേക്കുള്ള ആളുകളിൽ വളരെ കുറവ് മാത്രം കാണുന്ന ഒരു കാര്യമാണ് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ. നമ്മുടെ നാവിൽ ധാരാളമായി ഉണ്ടാകേണ്ട കാര്യമാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ബറക്കല്ലാഹു ഫീക്, അല്ലാഹു നിനക്ക് ബറക്കത്ത് ചൊരിയട്ടെ, തബാറക്കല്ലാ എന്ന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ സ്വന്തം കുട്ടികളുടെ കാര്യത്തിലാകട്ടെ, മറ്റുള്ളവരുടെ കാര്യത്തിലാകട്ടെ, നിങ്ങൾ അത് ചെയ്യുക. ഇങ്ങനെ ചെയ്യാതെ ഒരാളുടെ ശരീരം കണ്ടപ്പോൾ, ഇങ്ങനെ ഒരു ശരീരം ഞാൻ കണ്ടിട്ടേയില്ല എന്നൊരു സഹാബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ചോദിച്ചു, നീ അദ്ദേഹത്തെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത് എന്നാണ് ദേഷ്യത്തോടുകൂടി ചോദിച്ചിട്ടുള്ളത്. നിനക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൂടെ, ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചതായി നമുക്ക് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ചെയ്യാത്ത ആളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ണേറേൽക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷം നമ്മൾ കുല്ലൗബിൽ ഫലക്കും കുല്ലൗദു റബ്ബിൻ നാസ് പോലെയുള്ള ദിക്റുകൾ. ഇനി ഫലക്കും നാസും നമുക്ക് എപ്പോ വേണമെങ്കിലും ദുആ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദുആ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസലാം തന്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാഖിനും ഈ ദുആകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഔദു ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്താനിൻ ഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ മോശപ്പെട്ട കണ്ണേറുകളിൽ നിന്നും അല്ലാഹു രക്ഷ തേടുന്നു എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികൾക്ക് ആ ദിക്റുകൾ ചെയ്തു കൊടുക്കുക. അതുപോലെ നമ്മുടെ വലിയ അലങ്കാരങ്ങളും വലിയ കാര്യങ്ങളൊക്കെ ധാരാളമായി പ്രദർശിപ്പിക്കാതിരിക്കുക. കണ്ണേറുണ്ടാകുമെന്ന് തോന്നുന്ന രൂപത്തിലുള്ള പ്രദർശനം നമ്മൾ ഒഴിവാക്കുക. ഇതൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടാനുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ നിത്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാ തരത്തിലും ഷർറിൽ നിന്ന് നമ്മൾ ദുആ ചെയ്യുക, ഇത് നമ്മൾ വേണ്ടതാണ്. രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ബിസ്മില്ലാഹില്ലദീ ലാ യുദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം എന്ന ദിക്ർ മൂന്ന് തവണ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലിയ ഒരാൾക്ക്, രാവിലെ ചൊല്ലിയ ഒരാൾക്ക് വൈകുന്നേരം വരെ കണ്ണേറിൽ നിന്നും വിഷ ജന്തുക്കളിൽ നിന്നുമെല്ലാം സംരക്ഷണം കിട്ടുമെന്ന് കാണാൻ സാധിക്കും. വൈകുന്നേരം ചൊല്ലിയാലും അങ്ങനെ തന്നെ. അത്തരത്തിലുള്ള സുരക്ഷാ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. ഇത് കണ്ണേർ നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ബാധിച്ചാൽ എന്ത് ചെയ്യണം? അതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. റുഖ്യ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലാ റുഖ്യത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമാ, വിഷമേറ്റാലോ അല്ലെങ്കിൽ കണ്ണേർ സംഭവിച്ചാലോ അല്ലാതെ റുഖ്യയില്ല, അഥവാ റുഖ്യ നന്നായി ഫലിക്കുകയില്ല. റുഖ്യ ഏറ്റവും നന്നായി ഫലിക്കുന്നത് ഒരാൾക്ക് കണ്ണേർ തട്ടിയാൽ, അതല്ലെങ്കിൽ വിഷമേറ്റാൽ. ഈ രണ്ട് സന്ദർഭത്തിൽ റുഖ്യ ചെയ്താൽ പെട്ടെന്ന് മാറുന്നതായി കാണാൻ സാധിക്കും. വേറെ കാര്യത്തിനേക്കാളും പെട്ടെന്ന് റുഖ്യയുടെ ഫലം കിട്ടുന്നത് ഈ രണ്ട് കാര്യത്തിനുമാണ് എന്ന് കാണാൻ സാധിക്കും. അതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ശരി, ഇനി പിന്നെന്താണ് ഇവിടെ പറയുന്നത്? ഹുമ എന്താണ് ഹുമ എന്ന് പറഞ്ഞത്? ഐന്ന് പറഞ്ഞാൽ അടുത്തത് പിന്നെ ഹുമ ഹുമ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങള്. പണ്ഡിതന്മാർ പറയുന്നു അത് വിഷജീവികൾക്ക് പറയും, അതുപോലെ തന്നെ വിഷത്തിന് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഹുമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ വിഷമുള്ള ജീവികൾ, അത് പാമ്പാകട്ടെ തേളാകട്ടെ, അത് ഏതായാലും അത് അതിൽ ഉൾപ്പെടും എന്ന് കാണാൻ സാധിക്കും. ശരി, ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശേഷം അദ്ദേഹം പറഞ്ഞു സയ്യിദ് ഇബ്നു ജുബൈർ ഇത് കേട്ടപ്പോൾ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള പറഞ്ഞു ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ ഖദ് അഹ്സന മൻ ഇൻതഹ ഇലാ മാ സമിഅ താങ്കൾ കേട്ടതനുസരിച്ച് താങ്കൾ പ്രവർത്തിച്ചതിന് താങ്കൾക്ക് കുറ്റമൊന്നുമില്ല, അഥവാ താങ്കൾ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് താങ്കൾ ചെയ്തതിന് താങ്കൾ ആക്ഷേപിക്കപ്പെടേണ്ടവനൊന്നുമല്ല, താങ്കൾ ചെയ്തത് ശരി തന്നെ എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു ഉന്നതമായ ഒരു പദവി ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റഹിമഹുള്ളക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ സയ്യിദ് ഇബ്നു ജുബൈർ റഹിമഹുള്ള ഇത് കേട്ടു, മുഴുവൻ കേട്ടു, എന്നിട്ട് ഇതിനേക്കാളും ഉന്നതമായൊരു പദവി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ولكن حدثنا ابن عباس عن النبي صلى الله عليه وسلم എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ആ ഹദീസാണ് അടുത്തതായി അദ്ദേഹം പറഞ്ഞു കൊടുത്തത്. എന്താണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? ഉരിദത് അലയ്യൽ ഉമം, ഉരിദത് അലയ്യൽ ഉമം, എനിക്ക് കുറെ ഉമ്മത്തുകളെ ഇങ്ങനെ കാണിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ വലിയൊരു നിഅമത്താണ്, വലിയൊരു ഫളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരുടെയും ഉമ്മത്തുകളെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എപ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്, ഹജ്ജിന്റെ ദിവസങ്ങളിലെ രാത്രിയിൽപ്പെട്ടൊരു രാത്രി കാണാൻ അദ്ദേഹം ഇത് കണ്ടിട്ടുള്ളത്. ഈ തവണ കണ്ടിട്ടുള്ളത് സ്വപ്നത്തിലാണ്. അത് നമുക്ക് സഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം മുഹമ്മദ് റഹിമഹുള്ള ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതെല്ലാം സഹീഹാണെന്ന് ഷെഖ് അൽബാനി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ ദിവസങ്ങളിൽ രാത്രി സ്വപ്നത്തിലാണ് ഇത് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞു പോയ ഒരുപാട് ഉമ്മത്തിന് അദ്ദേഹത്തെ കാണിക്കുകയുണ്ടായി. എന്നാൽ സഹീഹായ മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തിർമിദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇതും ഇമാം അൽബാനി റഹിമഹുള്ള സഹീഹാണെന്ന് വിധിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഇന്റെ ആകാശയാത്ര നടത്തിയ സമയത്ത് ആകാശ ലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ഉമ്മത്തിന്റെയും ഓരോ പ്രവാചകന്മാരും അവരോടൊപ്പമുള്ള ഉമ്മത്തിനെയും സമുദായത്തെയും അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസിനെയും ജമ്മ ചെയ്തുകൊണ്ട് പറഞ്ഞു യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആദ്യം കണ്ടിട്ടുള്ളത് ഇസ്രായേലാണ്. പക്ഷെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഇത് പറഞ്ഞിരുന്നില്ല. പിന്നീട് രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ രാത്രി ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഇത് കാണുകയും ആ സമയത്താണ് ഇങ്ങനെ കണ്ട കാര്യം ഈ ഹദീസ് അഥവാ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ധരിച്ച ഈ ഹദീസ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ശരി, എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉരിദത് അലയ്യൽ ഉമം, എനിക്ക് ഉമ്മത്തുകളെ ധാരാളം സമുദായങ്ങളെ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, അല്ലാഹു സുബ്ഹാനഹു വതആല കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്താണ് അവരുടെ പ്രത്യേകത? ഫറായിതു നബിയ വമാഹു റഹത്ത്, ഞാനൊരു നബിയെ കണ്ടു, മാഹു അർറഹത്ത്, അതോ അദ്ദേഹത്തിന്റെ സമുദായത്തിലുള്ള ആളുകൾ ഒരു റഹത്താണ്. ഒരു റഹത്ത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് ജമാഅത്തു മിൻ സലാസ ഇല തിസ്അ, 3 to 9 വരെയുള്ള ആളുകളാണ്. ഒരു നബിക്ക് അദ്ദേഹം മുഴുവൻ ദാവത്ത് ചെയ്ത് മരണപ്പെട്ടു, അദ്ദേഹത്തിന് കിട്ടിയത് 9 ആളുകളെയാണ് ഒരു നബി. അങ്ങനെ ഒരു നബിക്ക് അങ്ങനെ കിട്ടി. അതുപോലെ തന്നെ വേറെ ചില നബിമാർക്ക് അതിൽ കുറച്ചു കിട്ടിയ ആളുകളുണ്ട്. വൻ നബിയു വമാഹു അർറജുൻ, വേറെ ചില ആളുകൾക്ക് ഒരു വ്യക്തി, വേറെ ചില ആളുകൾ, വേറെ ചില നബിമാർക്ക് ഒരാളെയാണ് കിട്ടിയിട്ടുള്ളത്. ചിന്തിച്ചു നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് മുൻകഴിഞ്ഞ ധാരാളം പ്രവാചകന്മാരിൽ ചില പ്രവാചകന്മാർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ആളുകൾക്ക് 3 to 9 വരെയുള്ള എണ്ണം, കൂടി വന്നാൽ അദ്ദേഹത്തിന് 9 കിട്ടിയിട്ടുണ്ടാകാം. അതാണ് മാഹു അർ റഹത്ത് എന്ന് പറഞ്ഞത്. 9 വേറെ നബിക്ക് ഒരാളേ ഉള്ളൂ, വേറെ നബിക്ക് 2 വൻ നബി മാഹുർ റജുലാൻ, 2 മാത്രമുള്ള ആളുകൾ. ആലോചിച്ച് നോക്കി, ഒരു പ്രവാചകൻ ദാവത്ത് നടത്തിയിട്ട് അവർക്ക് കിട്ടിയത് ഒരാൾ, വേറൊരു പ്രവാചകൻ ദാവത്ത് നടത്തിയിട്ട് കിട്ടിയത് 2. അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന സൃഷ്ടികളിൽപ്പെട്ട ആളുകളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. അവർ മഅസൂമീങ്ങളായിരിക്കും, തിന്മകൾ ചെയ്യുന്നവരായിരിക്കുമില്ല, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കും. ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും അവർ ദാവത്ത് ചെയ്തിട്ട് അവർക്ക് കിട്ടിയത് ഒരാളെ, വേറൊരാൾക്ക് 2, വേറൊരാൾക്കൊരു 10 താഴെ മാത്രമുള്ള ആളുകൾ, അങ്ങനെ ധാരാളം പ്രവാചകന്മാർ. പണ്ഡിതന്മാർ പറയുന്ന ഈ ഹദീസ് ധാരാളിത്തം ഉണ്ടാകുക എന്നുള്ളതല്ല സത്യത്തിന്റെ മാനദണ്ഡം എന്ന് അറിയിക്കുന്ന ഏറ്റവും വലിയ ഹദീസാണ്. പലപ്പോഴും ആളുകൾ വഞ്ചിതരായി പോകും. ചില ആളുകൾ പറയുന്നത് അവരെ ജമാഅത്ത് കണ്ടില്ല എത്ര വലിയ ആളുകളാണ്, അവരുടെ മസ്ജിദിലെ കാളുകൾ നിറഞ്ഞൊഴുകുകയാണ്, റോട്ടിലൊക്കെയാണ് നിസ്കരിക്കുന്നത്, നമ്മളിത് ഇവിടെ 2 സെഫ് 3 സെഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സ്വയം തന്നെ എന്തോ ഒരു അപകർഷത ബോധം ബാധിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഒന്നിനും കൊള്ളാത്ത ആളുകളാണ്. ശരിയാണ്, നമ്മൾ നമ്മുടെ കുറവുകൾ അതെപ്പോഴും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ തെറ്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ ഹക്കിന്റെ പാതയിലാണ്, നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ആളുകളില്ല എന്നുള്ളത് ഒരിക്കലും തന്നെ നമ്മൾ ആ പാതയിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമുക്ക് കാരണമായിക്കൂടാ. കാരണം ഹക്കിന്റെ ആളുകൾ ധാരാളം ഉണ്ടാകുകയില്ല. ഒരു നബിക്ക് കിട്ടിയത് ഒരാൾ ആലോചിച്ച് നോക്കണം. ഇനി ഒരു നബിക്ക് ആരെയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, വൻ നബി ലൈസ മഅഹു അഹദ്. ഒരു നബിക്ക് ആരെയും കിട്ടിയിട്ടില്ല. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ദാഅവത്ത് നടത്തിയിട്ട് ഒരാൾ പോലും അദ്ദേഹത്തിന്റെ സ്വീകരിച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര വലിയ പാഠമാണ്. 950 വർഷമാണ് അദ്ദേഹത്തിന്, 950 വർഷം അദ്ദേഹം ദാഅവത്ത് നടത്തിയിട്ട് അദ്ദേഹം ദുനിയാവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കപ്പലിൽ കയറാൻ മാത്രമുള്ള ആളുകളില്ല. കാരണം ആ കപ്പലിൽ മനുഷ്യന്മാരല്ലാതെ വേറെയും കുറെ മൃഗങ്ങളും എല്ലാവരും ഉണ്ട്. അത്രേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളൂ 950 വർഷം. അതുപോലെ പ്രവാചകന്മാരിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ദായിയുടെ കാര്യമല്ല പറയുന്നത്, അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദാഅവത്ത് നടത്തുന്ന ഒരു വ്യക്തിയുടെ കാര്യമല്ലേ പറഞ്ഞത്. നബിമാരിലെപ്പെട്ട ആളുകൾക്ക് ഒരാള്, രണ്ടാള്, 10-ൽ കുറഞ്ഞ ആളുകൾ. അപ്പോൾ ധാരാളം ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും തന്നെ ഹക്കിന്റെ മാനദണ്ഡമല്ല. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ആളുകൾ കുറഞ്ഞുപോയി എന്നുള്ളത് അവർ ബാത്തിലിന്റെ ആള് എന്നും അതിന് അർത്ഥമില്ല. മറിച്ച് ഹക്ക് അനുസരിച്ചിട്ടാണ്, അവർ പറയുന്നതൊക്കെ ഹക്കാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ അവർ ഹക്കിന്റെ ആളുകളാണ് തീരുമാനിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ഹക്കാണോ, ഖുർആനിനോട് സുന്നത്തിനോട് യോജിക്കുന്ന സഹാബത്തിന്റെ രീതിയോട് യോജിക്കുന്നതാണോ അവരുടെ രീതിശാസ്ത്രം എങ്കിൽ അവർ ഹക്കിന്റെ ആളുകളാണ്. അവരെത്ര കുറഞ്ഞാലും അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല എന്നുള്ള പാഠവും ഇതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം ഉണ്ണത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് മുസ്ലിം സമുദായത്തിൽ ചിലപ്പോൾ ഹക്കിന്റെ ആളുകൾ വളരെ കുറവായിരിക്കാം. ചില നാട്ടിൽ ചിലപ്പോൾ ഒരാളുണ്ടാവുള്ളൂ. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രശസ്തമായ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ നിന്റെ നാട്ടിൽ നീ ഒരാളെ ഉണ്ടാവുള്ളൂ, നീയാണ് അവിടെ അൽജമാ. അതല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആളെന്ന് പറഞ്ഞ് ധാരാളം ഉണ്ടാകുക എന്നതല്ല, മറിച്ച് സുന്നത്തിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, അതാണ് അൽജമാ, അവരോട് യോജിക്കുന്ന രൂപത്തിലുള്ള ആളുകൾ. അതാണോ, നീ എത്ര കുറവാണോ നിനക്ക് അതിൽ പ്രയാസം ആവശ്യമില്ല. നിനക്ക് മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കൾക്ക് പോലും അവർ ദാഅവത്ത് നടത്തി വളരെ കുറവേ ആളുകൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ നാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആളുകൾ കുറയുന്നത് നമ്മുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കൃത്യമായി തയ്യാറാകാത്തത് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള പിഴവുകൾ ഉള്ളത് കൊണ്ട്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും കുറവുകൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ആളുകൾ കുറഞ്ഞേക്കാം. അതും ഒരു വേറൊരു കാര്യമാണ്, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലാതെ ആളുകൾ കുറയുമെന്ന് പറഞ്ഞ് നമ്മൾ ഒന്നും തന്നെ ചെയ്യാതെ നിഷ്ക്രിയരായിരിക്കുക എന്നതൊന്നും അതിന് തെളിവല്ല. രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെയൊക്കെ ധാരാളം ആളുകൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദ് റുഫി അലി സവാദുൻ അലീമുൻ. അങ്ങനെയൊക്കെ എനിക്ക് വലിയൊരു ഒരു ആളുകൾ, വലിയൊരു ആൾക്കൂട്ടത്തെ എനിക്കിങ്ങനെ കാണിക്കപ്പെടുകയുണ്ടായി. ഒരു വലിയൊരാൾക്കൂട്ടം, അതുവരെ ഓരോ നബിമാരും ഒരാൾ രണ്ടാൾ അങ്ങനെ കണ്ടു, പിന്നെ വലിയ ഒരുപാട് സമുദായമുള്ള ആളുകളെ എനിക്ക് കാണിക്കുകയുണ്ടായി. അവർ എന്റെ ഉമ്മത്താണെന്ന് ഞാൻ കരുതി. കാരണം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉമ്മത്തുണ്ടാകുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്റെ ഉമ്മത്താണ് എന്ന് ഞാൻ കരുതി. നബ്സ് വേറൊരു റിവായത്തിൽ, ഇമാം ബുഖാരി റിവായത്തിൽ നബ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദിഹി, ഹാദിഹി ഉമ്മത്തി, ഇതെന്റെ ഉമ്മത്താണോ എന്ന് നബ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പദത്തേക്ക് പറയപ്പെട്ടു, ബൽ ഹാദാ മൂസ വഖൗമു, ഇത് മൂസ അലൈഹി സ്വലാമിന്റെ സമുദായമാണ്. മൂസ അലൈഹി സ്വലാം ദാഅവത്ത് നടത്തി അദ്ദേഹത്തിനോടൊപ്പം ചേർന്നിട്ടുള്ള ഹക്കിന്റെ ആളുകളാണ് എന്ന് നബ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പറഞ്ഞു, ഖീൽ അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എന്നോട് പറയപ്പെട്ടു, വേറൊരു ഉമ്മത്തിനെ കാണിച്ചുകൊണ്ട്, ഹാദിഹി ഉമ്മത്തു, ഇതാണ് താങ്കളുടെ ഉമ്മത്ത്, വമാഅഹും സബ്ഊന അൽഫൻ, ഇവരോടൊപ്പം 70,000 ആളുകൾ കൂടി ഉണ്ടാകും, ഇവരോടൊപ്പം 70,000 ആളുകൾ കൂടി ഉണ്ടാകും, യദ്ഖുലൂന അൽജന്നത ബിഗൈരി ഹിസാബിൻ വഅലാ അദാബ്, അവർ യാതൊരു ശിക്ഷയോ യാതൊരു വിചാരണയോ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഇതാണ് ഈ ഹദീസ്. നമ്മൾ അധ്യായവുമായി ബന്ധപ്പെട്ട ഭാഗം ഇതാണ്. അത് സ്വർഗത്തിലേക്ക് ഒരു വിചാരണയോ ഒരു അദാബോ ഇല്ലാതെ പ്രവേശിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് അവർ? അവർ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്തവരാണ്, തൗഹീദിനെ സാക്ഷാത്കരിച്ചവരാണ്. പൂർണ്ണമായും വലുതും ചെറുതുമായ ശിർക്കുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്നും മക്രൂഹായ കാര്യങ്ങളിൽ നിന്നുമെല്ലാം വിട്ടുനിന്നുകൊണ്ട് സുന്നത്തുകളെല്ലാം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ അവന്റെ കൽബിനെ ഹൃദയത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആളുകൾ, അത്തരത്തിൽപ്പെട്ട ആളുകൾ അവരാണ് വിചാരണ കൂടാതെ ഒരു ശിക്ഷയുമില്ലാതെ, ഒരു ശിക്ഷയുമില്ല എന്നാണ് പറഞ്ഞത്. അഥവാ അവർക്ക് ഖബറിൽ ശിക്ഷയില്ല, അങ്ങോട്ടുള്ള ഒരു വഴിയിലും അവർക്ക് ശിക്ഷയില്ല, അവർക്കൊരു വിചാരണയുമില്ല. അള്ളാഹു അവരെ നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും അവരിൽ ഒരാൾ പോലും ഒരാളെ മുൻകടക്കുകയില്ല. ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. കാരണം സ്വർഗത്തിന്റെ വാതിലുകൾ അത്രയും വിശാലമായതാണ്. അവർക്കെല്ലാവർക്കും ഒരുമിച്ച് തന്നെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും, ഈ 70,000 ആളുകൾ. എന്നാൽ കേവലം 70,000 ആളുകൾ മാത്രമാണോ? അല്ല, ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ 70,000 ആളുകളോടൊപ്പം മറ്റൊരു 70,000 ആളുകൾ കൂടിയുണ്ട്. ഒബാഹും സബഊന അൽഫൻ എന്ന് നമുക്ക് മറ്റു ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ആളുകളുണ്ട്. വേറെ റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതോടൊപ്പം വേറെയും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിച്ചു കൊടുക്കും എന്ന് കാണാൻ സാധിക്കും. അഥവാ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് അല്ലാഹു നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണ്. സ്വർഗത്തിലെ പകുതിയോളം ആളുകൾ നമ്മുടെ ഉമ്മത്തിനാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിന്റെ, ഈ അധ്യായത്തിന്റെ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഈ ഭാഗമാണ്. അഥവാ തൗഹീദിനെ തഹ്ഖീഖ് ചെയ്ത, തൗഹീദിനെ സാക്ഷാത്കരിച്ച ആളുകൾ, അവർ വിചാരണയില്ലാതെ ഒരു ആദാബുമില്ലാതെ എളുപ്പത്തിൽ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു, സുമ്മ നഹവ, അവിടുന്ന് എഴുന്നേറ്റ് പോയി, അവിടുന്ന് എഴുന്നേറ്റ് പോവുകയുണ്ടായി. ഫദഖല മൻസിലഹു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറിപ്പോയി, ഒന്ന് വേറൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഈ ഒരു കാര്യം മാത്രം പറഞ്ഞു. ഫഹാവന്നാസ് ഫീ ഉലൈക, ജനങ്ങൾ അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ അവർ പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി. ഫഹാവന്നാസ് ഫീ ഉലൈക, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി, അവർ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഫഖാല ബഅലുഹും, അവരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ഫലഅല്ലഹും അല്ലദീന സഹിബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 70,000 ആളുകൾ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബത്തായിരിക്കും, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹാബത്തായിരിക്കും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അവർ പറയുന്നുണ്ട്, നഹ്നു അല്ലദീ ആമന്നാ ബില്ലാഹ്, നമ്മളാണ് അല്ലാഹു വിശ്വസിച്ചത്, വത്തബഅന റസൂല, അവന്റെ റസൂലിനെ പിൻപറ്റിയവർ നമ്മളാണ്. ഫനഹ്നുഹും, സഹാബത്ത് പറഞ്ഞു, ഞങ്ങളായിരിക്കും അവർ എന്ന് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. കാരണം അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച, അല്ലാഹു തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ് സഹാബത്ത്. അപ്പോൾ ആ രൂപത്തിൽ അവർ സംസാരിക്കുകയുണ്ടായി. വേറെ റിവായത്തിൽ കാണാം, നഹ്നു അല്ലദീ ആമന്നാ ബില്ലാഹ് വത്തബഅന റസൂല, ഞങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്തിട്ടുള്ളത്. വജാഹദന മുശ്രിഖീൻ, മുശ്രിഖീങ്ങളോട് ജിഹാദ് ചെയ്തിട്ടുള്ള നമ്മളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചത്, ജിഹാദ് ചെയ്ത് എല്ലാം കൊണ്ട് ചെയ്തിട്ടുള്ളത് ഞങ്ങളാണ്. അതുകൊണ്ട് ആ 70,000 ആളുകൾ നമ്മളായിരിക്കും എന്ന് സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു. വഖാല ബഅലുഹും, അവർ കൂടിയ മറ്റു ചിലർ പറഞ്ഞു, ഫലഅല്ലഹും അല്ലദീന വുലിദു ഫിൽ ഇസ്ലാമി ഫലം യുഷ്രികു ബില്ലാ, അവർ ഒന്നുകിൽ ഇസ്ലാമിലായിക്കൊണ്ട് ജനിച്ച് ഒന്നിനെയും പങ്കുചേർക്കാത്ത ആളുകളായിരിക്കും എന്ന് പറഞ്ഞു. ഇത് മറ്റു റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവർ പറഞ്ഞു, നമ്മളല്ലെങ്കിൽ ബൽഹും ഔലാദുന, നമ്മൾ കുട്ടികളായിരിക്കും, സഹാബത്തിന്റെ കുട്ടികളായിരിക്കും. അല്ലദീന മാ അറഫു ഇല്ല തൗഹീദ്, അവർക്ക് തൗഹീദേ അറിയുകയുള്ളൂ, കാരണം അവർക്ക് ശിർക്ക് അറിയുകയില്ല, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്കുണ്ടായിട്ടില്ല. മറ്റു സഹാബത്തിനെ നമുക്കറിയാം, പലപ്പോഴും അവർ ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷമാണ് സഹാബത്തായത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സിലാണ് തൗഹീദിന്റെ ദാവത്ത് ആരംഭിക്കുന്നത് തന്നെ. അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു 42 വയസ്സുണ്ട്. അപ്പോൾ അങ്ങനെ കൂടിയിരുന്ന എല്ലാ സഹാബത്തിനും അവർ ആദ്യ കാലഘട്ടത്തിൽ ശിർക്കുള്ള ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികളായിരിക്കും എന്നാൽ, കാരണം ആ കുട്ടികൾ അവർക്ക് തൗഹീദ് അല്ലാതെ അറിയുകയില്ല, അവർക്ക് ശിർക്കിനെ കുറിച്ച് അറിയുകയേ ഇല്ല, അതുകൊണ്ട് അവരായിരിക്കും എന്ന് വേറെ ചിലർ അഭിപ്രായപ്പെട്ടു. വദക്കറു അഷ്യ, അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ ഓരോരോ ആളുകളും അഭിപ്രായം പറയുകയുണ്ടായി. കാരണം അവർക്കറിയണം അത് ആരാണ് ഇത്രയും വലിയ ഭാഗ്യവാന്മാർ, ഒരു ശിക്ഷയുമില്ല, ഒരു ചോദ്യവുമില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ? കാരണം ഖൈറിന്റെ കാര്യമാണ് അവർ ആലോചിക്കുക. ഇവിടെ വലിയൊരു പാഠമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇവരൊരിക്കലും തന്നെ വെറുതെ ഉള്ള ആരെങ്കിലും ഒരു വ്യാമോഹമല്ല പറയുന്നത്, അമലെടു പണിയെടുത്തുകൊണ്ട്. കാരണം അവർ പറഞ്ഞെന്താണ്, ഞഹനുല്ലദി ആമന്നാബില്ല, നമ്മൾ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട്, വത്തബന റസൂല, റസൂലിനെ പിൻപറ്റിയിട്ടുണ്ട്, അമലുകൾ ചെയ്തിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഒരു പണി എടുക്കാതെ നമ്മളതിൽ പെടും എന്ന് ആഗ്രഹിക്കുകയല്ല, ആ നമ്മളതിൽ പെടുമായിരിക്കും എന്ന് ആഗ്രഹിക്കുകയല്ല. അവർ പറയും, നമ്മളിതിൽ പെടാനുള്ള കാരണമായിട്ട് പറയുന്നത്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, റസൂലിനെ പിൻപറ്റിയിട്ടുണ്ട്, ഈമാനുണ്ട്, അവർക്ക് അമലുമുണ്ട്, ഇങ്ങനെ അതുകൊണ്ട് നമ്മളായിരിക്കും എന്നാണ് അവർ പറയുന്നത്. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഫഖറജ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖ്ബറൂഹു, എന്നിട്ട് ഇവരോട് കാര്യം പറഞ്ഞു. ആരാണ് ഈ വിഭാഗം? കാരണം അവിടെ നിന്ന് കേട്ടിട്ടുണ്ടാകണം ഇവരിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ വലാ യതഊൻ വലാ യതതയറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നാല് ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ പോകുന്ന ആളുകൾ, ഒന്ന്, ലാ യസ്തർഖൂൻ, അവർ റുക്യ ചെയ്തു തരാൻ ആവശ്യപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലായ ടൗൺ, അവർ കൈ ചെയ്യാൻ അഥവാ ചൂട് വെച്ചിട്ടുള്ള ഒരു ചികിത്സയാണത്, അതും ചികിത്സക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, അതും അവർ ആവശ്യപ്പെടുകയില്ല. വലായ തയ്യറൂൺ, അവർ പക്ഷിനോട്ടം അഥവാ പക്ഷിയെ കൊണ്ട്, തയ്യർ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്, എന്തെങ്കിലും അവലക്ഷണം കാണുന്നതിന് വേണ്ടി പക്ഷിയോ അല്ലെങ്കിൽ അതുപോലെയുള്ളതിനോ മറ്റോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു കാര്യവും അവർ ചെയ്യുകയില്ല, ഒരു ശിർക്കും അവരിൽ ഉണ്ടാകുകയില്ലെന്നർത്ഥം. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തങ്ങളുടെ റബ്ബിൽ പൂർണ്ണമായി വരവേൽപ്പിക്കുന്നവരായിരിക്കും അവർ. ഇങ്ങനെ നാല് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇത് ഓരോന്നും ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചിലതിൽ നമുക്ക് ചില മറ്റു ഹദീസുകൾ കൂടി ചേർത്തിട്ട് പഠിച്ചു മനസ്സിലാക്കേണ്ട വിഷയങ്ങളുണ്ട്. ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത്, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ റുഖിയക്ക് ആവശ്യപ്പെടാത്ത ആളുകളാണ്. ഇതിൽ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ പറഞ്ഞു, അൽ മുറാദ് അന്നഹും ലാ യതദാവൂന മുത്തലഖ, നിരുപാധികമായി ചികിത്സയെ ചെയ്യാത്ത ആളുകളാണ് എന്ന് ചിലർ പറഞ്ഞു. ഇത് അമരിദു ലാ യതദാവൂന, രോഗിയായാൽ അവർ ചികിത്സയും ചെയ്യുകയില്ല, അവർ അള്ളാഹുൽ വരമേൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇത് ശരിയല്ല, ഇത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവിടുന്ന് ധാരാളം സന്ദർഭങ്ങളിൽ രോഗം വന്നാൽ ചികിത്സിച്ചിട്ടുണ്ട്. നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടില്ല എന്നതല്ല അവർ റുക്യ ചെയ്യാൻ ആവശ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അതിന്റെ അർത്ഥം പറയാം, അതിലൊരു അഭിപ്രായം അതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ്യ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ശക്തമായ തലവേദന ഉണ്ടായപ്പോൾ, മൈഗ്രെയിൻ ഉണ്ടായപ്പോൾ അവിടുന്ന് ഹിജാമ ചെയ്തിട്ടുണ്ട്. അതൊരു ചികിത്സയാണ്, അത് അദ്ദേഹം ചികിത്സിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പനിയും മറ്റും അത് ധാരാളം കാര്യങ്ങൾ ഉണ്ടായപ്പോൾ അത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉഹുദിന്റെ വേളയിൽ ശരീരത്തിൽ പൊട്ടിയൊലിക്കുകയും മുഖത്ത് പൊട്ടിയൊലിക്കുകയും അങ്ങനെ അതിൽ നിന്നും ധാരാളം രക്തം വാർന്നൊലിക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും കൂടി വെള്ളം കൊണ്ട് ഒരുപാട് ശുദ്ധിയാക്കി. എത്രത്തോളം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നു, വീണ്ടും വീണ്ടും രക്തം വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കൾക്ക് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്, പ്രയാസങ്ങളൊക്കെ ഇരട്ടി വേദനയായി. അവർക്കുണ്ടാകുന്ന മുറിവുകൾ നമ്മളെ പോലെയായിരിക്കും, നല്ല വേദനയുണ്ട്. അവരുടെ പനി എന്ന് പറഞ്ഞാൽ ശക്തമായ പനിയായിരിക്കും. അവർക്ക് കൂടുതൽ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി അള്ളാഹു പരീക്ഷണവും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഉഹുദിൽ രക്തം ഇങ്ങനെ ചോർന്നൊലിക്കുകയാണ്. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഒരു അല്പം വൈക്കോൽ എടുത്തുകൊണ്ട് കത്തിച്ച് കരിയാക്കിയിട്ട് ആ മുറിവിൽ വെച്ചു കൊടുത്തു. അത് ചോര വാർന്നൊലിക്കുന്നത്, ശക്തമായ വാർന്ന് ഒലിക്കുന്നതിൽ വലിയ മരുന്നായിട്ടുള്ളൊരു കാര്യമാണ് കരി. അതെടുത്തുകൊണ്ട് അവിടെ റമാദ് എടുത്തുകൊണ്ട് അത് അവിടെ വെച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ചികിത്സിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അവിടുന്ന് എന്തെങ്കിലും മുറിവോ അല്ലെങ്കിൽ വ്രണങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൈലാഞ്ചിടുമായിരുന്നു, അതൊരു ചികിത്സയാണ്, അത് അവിടുന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ചികിത്സിച്ചിട്ടുണ്ട്. അവിടുന്നാണ് സയ്യിദുൽ മുത്തവക്കിലീൻ, അള്ളാഹുവിനെ വരവേൽപ്പിക്കുന്ന ഒരു നേതാവാണ്. ദീനുൽ ഇസ്ലാമിൽ ഏതേത് ഗുണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. അപ്പോൾ അവിടുന്ന് തൗഹീദ് നടത്തിയവരുമാണ്, തൗഹീദിനെ സാക്ഷാത്കരിച്ചവരുമാണ്. അപ്പോൾ ചികിത്സിക്കുക എന്നുള്ളത് ഒരിക്കലും തൗഹീദിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണതയ്ക്കെതിരായിട്ടുള്ളൊരു കാര്യമല്ല, ചികിത്സിക്കാം. അപ്പോൾ ആ പറഞ്ഞ അഭിപ്രായം ശരിയല്ല എന്ന് കാണാം. വേറെ ചിലർ പണ്ഡിതന്മാർ പറഞ്ഞു അന്നഹും ലാ യുഅല്ലിഖൂന ഖുലൂബഹും ബിസ്സബബ്, അവർ ചികിത്സിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, ആ കാരണങ്ങളെ ഹൃദയത്തിന് ബന്ധിപ്പിക്കുകയില്ല എന്നതാണ് അതും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ഇതും പണ്ഡിതന്മാർ പറയുന്നു ഇതും ശരിയല്ല, കാരണം അങ്ങനെ കാരണം ബന്ധിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ട ഗുണമാണ്, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇപ്പൊ ഏതെങ്കിലും ഒരു രോഗി ഒരു ഡോക്ടറെ അടുത്ത് പോയി മാറുന്ന സമയത്ത് അവന് വ്യക്തമായി ബോധ്യമുണ്ടായിരിക്കണം ഇത് അള്ളാഹുവാണ് എനിക്ക് മാറ്റിത്തരുന്നത്, അല്ലാണ്ട് ആ ഡോക്ടറെ അടുത്ത് പോയത് കൊണ്ടല്ല. അതൊരു കാരണം മാത്രമാണ്, കാരണത്തിലേക്കൊരു ലാഞ്ചനം പോലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പല ആളുകളും അവരുടെ സംസാരത്തിൽ ആ രൂപത്തിൽ ശ്രദ്ധിക്കുകയില്ല, ഇന്ന ഡോക്ടറെ അടുത്ത് പോയാൽ മാറും എന്നൊക്കെ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. അദ്ദേഹത്തിന് അള്ളാഹു നല്ലൊരു ചികിത്സിക്കാനുള്ള ശേഷി കൊടുത്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഉദ്ദേശത്താൽ അവിടെ പോയാൽ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സൂക്ഷ്മതയുള്ള വാക്കുകളാണ് നമ്മൾ പറയേണ്ടത്. അതല്ലാതെ ഇന്ന ഡോക്ടറെ അടുത്ത് പോയാൽ മാറും, ഇന്ന മരുന്ന് കുടിച്ചാൽ എന്തായാലും മാറും, ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. തൗഹീദിനെ ശരിക്കും മനസ്സിലാക്കി അതിന്റെ ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കിയ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോ അവരുടെ ഹൃദയം ഒരിക്കലും ഈ കാരണങ്ങളിൽ അവർ ഒരിക്കലും അതിനെ വിച്ചുകിട്ടുകയില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു അതും ശരിയല്ല, കാരണം ഇതെല്ലാവർക്കും വേണ്ടതാണ്, ഈ 70,000 ആളുകൾക്ക് മാത്രം വേണ്ടതല്ല, അപ്പോൾ അത് വേറെന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ചില ആളുകൾ പറഞ്ഞു ഇത് ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രം ബാധകമായ കാര്യമായിരിക്കാം, അവർ ഈ 70,000 ആളുകൾ അവർ റുഖിയക്ക് ആവശ്യപ്പെടുകയില്ല എന്നതൊക്കെ ആയിരിക്കാം എന്നും അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർ അദ്ദേഹം പറഞ്ഞു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. കാരണം അതെന്താണ്, അഥവാ ശക്തമായ ആവശ്യമുണ്ടായാലല്ലാതെ അവർ ചികിത്സിക്കുകയില്ല, അതാണ് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ്. ശക്തമായ ആവശ്യം വരുമ്പോൾ മാത്രമായിരിക്കും അവർ ചികിത്സിക്കുള്ളൂ, കാരണം അത് ചെയ്തിട്ടില്ല എങ്കിൽ വലിയ പ്രയാസം വരും, അപ്പോഴാണ് അവർ ചികിത്സിക്കുകയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യും എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം റുഖ്യ ചെയ്യുകയില്ല, ചികിത്സിക്കുകയേ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചികിത്സിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ടുള്ള ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി മുന്നേറുന്നത്. എന്നാൽ ശക്തമല്ലാത്ത ആവശ്യം വരുമ്പോൾ ചികിത്സയ്ക്ക് വരിക എന്നുള്ളത് ഒരിക്കലും അതൊരു തെറ്റായൊരു കാര്യമല്ല, പക്ഷെ തവക്കുലിന്റെ പൂർണ്ണ രൂപത്തിൽ പെട്ടതാണ്. അവർ ഒരിക്കലും തന്നെ ശക്തമായ ഒരു ആവശ്യം വരാതെ അവർ റുഖ്യക്ക് വേണ്ടി അവർ മുന്നിടുകയില്ല, റുഖ്യ ചെയ്തു തരാൻ അവർ ആവശ്യപ്പെടുകയില്ല, അവർ ശക്തമായ ആവശ്യമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർ ഒരിക്കലും ആവശ്യപ്പെടുകയില്ല, മറിച്ച് ആരെങ്കിലും ചെയ്തു തന്നത് സ്വീകരിച്ചാൽ അത് അവർക്ക് തെറ്റുമല്ല. റുഖ്യ ചെയ്താൽ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹിമഹുള്ള പറഞ്ഞു അത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, ഒരാളോട് ആവശ്യപ്പെടുക എന്നുള്ളത്, അദ്ദേഹം പറയുന്നത് അത് ചെയ്യാൻ പാടില്ല, പൂർണ്ണതയിലെത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത് ചെയ്യാൻ പാടില്ല, അത് കമാലിനെതിരാകും, ചിലപ്പോൾ തൗഹീദിന്റെ പൂർണ്ണതയ്ക്കെതിരാകും എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ വിഭാഗം അവർ ചെയ്യാൻ ഒരാൾ സഹായിച്ചാൽ, ഒരു ചികിത്സയുമായി ഒരാൾ അടുത്തേക്ക് വന്നാൽ അതവർ സ്വീകരിക്കും, അതവരുടെ തൗഹീദിനെതിരാവുകയില്ല, കാരണം അവരാവശ്യപ്പെട്ടിട്ടില്ല, തൗഹീദിനെതിരാവുകയില്ല. മൂന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അവർക്ക് ആരെങ്കിലും റുഖ്യ ചെയ്തു കൊടുക്കാൻ വന്നാൽ അവർ അതിന് വിസമ്മതിക്കും. അദ്ദേഹം പറഞ്ഞു അത് പാടില്ല, കാരണം തൗഹീദിന് പൂർണ്ണതയ്ക്ക് എതിരാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിസമ്മതിക്കും. അവർ പറയുന്നു അതൊരിക്കലും പാടില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിസമ്മതിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ തന്നെ ഖുർആൻ ഓതിക്കൊണ്ട് അവിടത്തേക്ക് ചികിത്സിച്ചിട്ടുണ്ട്, അവിടെ അതിനെ എതിർത്തിട്ടില്ല. അതുകൊണ്ട് തവക്കുലിന്റെ അങ്ങേയറ്റമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ നമ്മൾ അതിനെ നിഷേധിക്കേണ്ടതില്ല. ഒരാൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് സ്വീകരിക്കാവുന്നതാണ്. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് അവർ കൈ ചെയ്യുകയില്ല എന്നാണ്. എന്താണ് കൈ എന്ന് പറഞ്ഞാൽ? അത് തീ കൊണ്ട് ചികിത്സിക്കുന്ന, ചൂട് വെച്ചുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ചികിത്സാരീതിയാണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരുപാധികമായി ഉപേക്ഷിക്കണം എന്നതല്ല ശരി, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശക്തമായ ആവശ്യമുണ്ടായാൽ മാത്രമേ ആ ചികിത്സയെ നമ്മൾ സ്വീകരിക്കാവൂ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചില ആളുകൾക്ക് കൈ ചെയ്യുന്നതിന് വേണ്ടി, ഈ ചൂട് വെച്ചിട്ടുള്ള ചികിത്സ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബൈ ഇബ്നു കഅബ് റഹിമഹുള്ളാഹി റളിയല്ലാഹു അൻഹുവിനെ ഒരു വൈദ്യന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. ഇത് സഹീഹായി വന്നിട്ടുള്ളതാണ്. അത് ഉബൈ ഇബ്നു കഅബ് റഹിമഹുള്ളാഹി റളിയല്ലാഹു അൻഹു രോഗിയാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു സമയത്ത് തന്നെ, കാലത്ത് തന്നെ അദ്ദേഹത്തിന് കൈവച്ച് ചികിത്സ ചെയ്തിട്ടുണ്ട്, അഥവാ സഹാബത്തും ഇത് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഈ ചികിത്സ നടത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇതിന്റെ എല്ലാം അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കുക എന്നതല്ല, മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അന്നഹും ലാ യഫ്അലൂന ദാലിക് മഅ അദമിൽ ഹാജതി ശദീദ, ശക്തമായ ആവശ്യം ഉണ്ടായാൽ മാത്രമേ അത് ചെയ്യുകയുള്ളൂ. ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യും, അള്ളാഹു തവക്കുൽ ചെയ്ത് റബ്ബിനോട് ദുആ ചെയ്ത് അവർ അങ്ങനെ ഇരിക്കും. എന്നാൽ ശക്തമായ ആവശ്യം വന്നാൽ അവർ അത് ചികിത്സിക്കുകയും ചെയ്യും. ഇതാണ് ഇത് രണ്ടും കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഹദീസിന്റെ അവസാനത്തിൽ വഅല റബ്ബിഹിം യതവക്കലൂൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാണ്, ഭരമേൽപ്പിക്കുന്നവരാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിപ്പിക്കുന്നത് അങ്ങനെയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അവർ റബ്ബിൽ തവക്കുൽ മാത്രമേ ചെയ്യുകയുള്ളൂ, ഒരു സബബുകളും സ്വീകരിക്കാതെ. എന്നാൽ കുറച്ചു കഠിനമാകുമ്പോൾ ആ സബബുകൾ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ കഠിനമാകുന്ന സമയത്ത് സബബുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വിരുദ്ധമാകുന്നില്ല. സ്വർഗത്തിൽ അവർക്ക് വിചാരണ ഇല്ലാതെ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞത്. ഫഖാമ ഉക്കാശത്തുൽ മഹ്സൻ, ഉക്കാശത്തുൽ മഹ്സൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം എഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹാനായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബിയാണ്. ഈ ഹദീസിലാണ് അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന കാര്യം വരുന്നത്. അദ്ദേഹം പറഞ്ഞു, ഉദുഉല്ലാഹു അൻ യജ്അലന മിൻഹും, അല്ലാഹുവിന്റെ റസൂലെ, ആ 70,000 ആളുകൾ അല്ലെങ്കിൽ വിചാരണ ഇല്ലാതെ ശിക്ഷ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ താങ്കൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. വേറെ റിവായത്തിൽ അമിൻഹും അന എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, ആ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻത മിൻഹും, അതെ നീ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞത്. അഥവാ പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസിനെയും യോജിപ്പിച്ചു, രണ്ട് റിവായത്തിനെ യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം അദ്ദേഹം ദുആ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ ദുആ ചെയ്തു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നിട്ട് അമിൻഹും അന, അവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, അഥവാ രണ്ടും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ ദുആ ചെയ്തു. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ഞാൻ ആ കൂട്ടത്തിലുണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, അതെ നീ അവരുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇദ്ദേഹം അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് മനസ്സിലായത്? പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ വഹി നൽകിയിട്ടുണ്ടാകണം, അള്ളാഹു ഉടൻ തന്നെ വഹി നൽകി, അതെ ഇദ്ദേഹം ഉണ്ട് എന്ന് കാരണമായിരിക്കാം. അതല്ലായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ടുണ്ടാകണം. ഉക്കാശത്തുൽ മഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടാണ്, കാരണം ഉമ്മത്തിന് അവിടെ കാണിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ടിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാലും ഉക്കാശത്തുൽ മഹ്സൻ റളിയല്ലാഹു അൻഹു ഭൂമിയിൽ നിന്ന് തന്നെ സ്വർഗം സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സഹാബിയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് അറിയിച്ചു. അദ്ദേഹം വർഷങ്ങളോളം പിന്നീട് ജീവിച്ചു. അദ്ദേഹം ഷഹീദായിക്കൊണ്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം പൂർണ്ണമായ മുവഹിദായിക്കൊണ്ട് സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന, ഒരു തിന്മകളും ചെയ്യാത്ത ആളുകളായിക്കൊണ്ട് നല്ല രൂപത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ, അദ്ദേഹത്തിന്റെ പ്രവാചകനാണെന്ന് തെളിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെതിരായി അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം എങ്ങാനും ഒരു മോശക്കാരനായി മാറി, ഒരു മുശ്രിക്കായി മാറിയിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇവിടെ തെറ്റാകും, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ലഹബിനെ കുറിച്ച് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഇറക്കിയിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അബൂ ലഹബ് മരണപ്പെടുന്നത്. അതിനിടയിൽ എപ്പോഴെങ്കിലും അബൂ ലഹബ് മുസ്ലിം ആയിട്ടുണ്ടെങ്കിലും അള്ളാഹു പറഞ്ഞത് എതിരാകും, അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിന്റെ അല്ല എന്ന് തീർന്നു വരും. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അബൂ ലഹബ് എങ്ങനെ മരണപ്പെടും, അവൻ ഏ അവസ്ഥയിൽ മരണപ്പെടുമെന്ന് പറയും അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആല തന്നെയാണ് ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത്. അള്ളാഹുവിനെ അറിയാം, ഇങ്ങനെ ഒരിക്കലും ഇതിന്റെ അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും. ഇത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. അബൂ ലഹബിന് എങ്ങാനും ഇത് ഖുർആൻ ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, ആളുകളെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒന്ന് മുസ്ലിം ആകാൻ പോലും അദ്ദേഹം അതിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഉക്കാശത്തുൽ മഹ്സൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു സ്വർഗക്കാരൻ എങ്ങനെയാണോ മരിക്കുക, ആ രൂപത്തിൽ ഷഹീദായിക്കൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. സുമ്മ ഖാമ റജുലുൻ ആഖർ, പിന്നീട് മറ്റൊരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ചോദിച്ചു, ദുഅല്ലാഹു യജ്അലനി മിൻഹും, അള്ളാഹുവിന്റെ റസൂലെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ എന്നെയും എനിക്കു വേണ്ടിയും താങ്കൾ ദുആ ചെയ്യണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, സബഖക ബിഹ ഉക്കാശ, താങ്കൾ ഉക്കാശ മുൻകടന്നു കഴിഞ്ഞു. ഉക്കാശ മുൻകടന്നു അയാളോട്, താങ്കൾ അവരുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്നോ അല്ലെങ്കിൽ താങ്കൾ അവരുടെ കൂട്ടത്തിൽ പെട്ടവനാണ് എന്നോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മറ്റൊരു വാക്കാണ് പ്രയോഗിച്ചത്, സബഖക ബിഹ ഉക്കാശ, ഉക്കാശ താങ്കളെ മുൻകടന്നിട്ടുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ള കാരണം? പണ്ഡിതന്മാർ പറഞ്ഞു, പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഈ വന്ന ചോദിച്ച വ്യക്തി മുനാഫിക്കുകളിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം എന്ന് ചിലർ പറഞ്ഞു. എന്നാൽ പണ്ഡിതന്മാരിൽ മറുപടി പറഞ്ഞ ആളുകൾ അവർ പറഞ്ഞു, അങ്ങനെ മുനാഫിക്കുകളാകുകയില്ല, കാരണം സുഹൃത്തുക്കളുടെ സഹാബത്തിൽ ആരും മുനാഫിക്കുകളില്ല. കാരണം ഇദ്ദേഹം സ്വർഗത്തിൽ പോകേണ്ട കാര്യമാണ് ചോദിക്കുന്നത്. മുനാഫിക്കുൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നവരല്ല, അവർ നബി സല്ലല്ലാഹു നബിയാണെന്ന് തന്നെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അവരാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് മുനാഫിക്കാണ് എന്നുള്ളത് ശരിയല്ല. അതുകൊണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, അദ്ദേഹം മുനാഫിക്കായത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. വേറെ ചിലർ അഭിപ്രായപ്പെട്ടു, ഒരു പക്ഷെ അദ്ദേഹം ഉക്കാശത്തുൻ മെഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ ദർജയിൽ എത്തിയ ഒരാളായിരിക്കുകയില്ല. ഈ പറഞ്ഞ സിഫാത്തുകളെല്ലാം വിശേഷണങ്ങളെല്ലാം ഒത്തുചേർന്ന അത്രയും നല്ല അത്ര ദറജയിൽ എത്തിയ ഒരാളായിരിക്കുകയില്ല. ഒരു ചോദ്യവുമില്ലാതെ, ഒരു അദാവുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളാകുകയില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിരിക്കാം സബഖക ബിഹ ഉക്കാശ എന്നുള്ളത്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാതിൽ അടച്ചതാണ്. അത് ഇനി ഇദ്ദേഹത്തിന് ആ ഒരു മറുപടി പറഞ്ഞാൽ അടുത്ത ആൾ എഴുന്നേൽക്കും, അടുത്ത ആൾ എഴുന്നേൽക്കും, അങ്ങനെ ഒരുപാട് ആളുകൾ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയും. അതുകൊണ്ട് ആ വാതിൽ അവിടെ അടച്ചു കളഞ്ഞതാണ്. ഇനി ആരും അങ്ങനെ ചോദിക്കേണ്ടതില്ല. സബഖക ബിഹ ഉക്കാശ, ഉക്കാശം പോയി, ഇനി ആരും ചോദിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ പറഞ്ഞതായിരിക്കും എന്നെല്ലാം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ 70,000 ആളുകൾ, ഞാൻ പറഞ്ഞു കേവലം 70,000 ആളുകളല്ല, അതിനോടൊപ്പം 70,000 ആളുകളുണ്ട് എന്ന രീതിയിൽ കാണാം. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ കാണിച്ചു കൊടുക്കുന്നത് ഇടത്തും വലുത്തും മുമ്പിലുമെല്ലാം അങ്ങനെ ധാരാളം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആയിരങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ ഈ രൂപത്തിൽ ഒരു ശിക്ഷയുമില്ലാതെ പ്രവേശിക്കുമെന്നുള്ളത് നമുക്ക് സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല. ഞാനൊന്നും ഇതിൽ പെടുകയില്ല എന്ന നിരാശ ഉണ്ടാകേണ്ടതല്ല, മറിച്ച് നമുക്കും ഇതിൽ പെടാൻ സാധിക്കണം. ആ പെടാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൗഹീദിന്റെ തഹ്ഖീഖ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ പറഞ്ഞ തഹ്ഖീഖ് തൗഹീദിന് വേണ്ടിയിട്ടുള്ള അതിന്റെ നിബന്ധനകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തൗഹീദ് ചെറുതും വലുതുമായ മുഴുവൻ ശുർക്കിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. വാജിബുകളായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടതുണ്ട്. സുന്നത്തുകൾ സാധിക്കുന്നത്ര നമ്മൾ ചെയ്യണം. അതുപോലെ ഹറാമായ കാര്യങ്ങളിൽ നിന്നും മാത്രമല്ല, മക്രൂഹായ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വിട്ടു നിൽക്കണം. ആ രൂപത്തിൽ നമ്മുടെ താലൂക്ക്, നമ്മുടെ കൽബ് പൂർണ്ണമായും അള്ളാഹുവിൽ ബന്ധിപ്പിക്കണം. അടിമകളിലേക്ക് ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ രൂപത്തിൽ നമ്മൾ കൃത്യമായി നമ്മൾ പറഞ്ഞ 7 ഗുണങ്ങൾ നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായ കമാലു തഹ്ഖീഖ് തൗഹീദ്, തൗഹീദ് പൂർണ്ണമായി സാക്ഷാത്കരിച്ച ആളുകളിൽ ഉൾപ്പെടാൻ സാധിക്കും. ഇത് ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ സാക്ഷാത്കരിച്ചു, ആരൊക്കെ അത് റജയിലെത്തിയോ, അവർക്ക് ഈ കൂട്ടത്തിൽ പെടാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമുക്ക് നിരാശ ഉണ്ടാകേണ്ടതില്ല. ഒരു വിചാരണയുമില്ലാതെ, ഒരു അദാബുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക സാധിക്കുക എന്നുള്ള അവസരം ബാക്കിയാണ്. നമ്മൾ അതിന് തയ്യാറാകേണ്ടതുണ്ട്. പക്ഷെ അമലുകളില്ലാതെ കേവലം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ ആളുകൾ ആരൊക്കെയാണ് എന്ന് സഹാബത്ത് ചർച്ച ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അത് നമ്മളായിരിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹാബത്തായിരിക്കാം. നമ്മൾ വെറുതെ നിന്നതല്ല, നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, റസൂലിനെ പിൻപറ്റിയിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ ദീനിനു വേണ്ടി സഹിച്ചിട്ടുണ്ട്, ജിഹാദ് ചെയ്തിട്ടുണ്ട്. ആ നമ്മളായിരിക്കാം എന്നാണ് പറഞ്ഞത്. വെറുതെ ആഗ്രഹിച്ചുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനായതുകൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളായിരിക്കാം, സഹാബത്തിന്റെ കുട്ടികളായിരിക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അത് അമല് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിയില്ല. കേവലം ആഗ്രഹം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റുന്നതല്ല ഈ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തരമായ പദവിയിലേക്ക് എത്തുന്ന ആളുകളിൽ എന്നെ നിങ്ങൾ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതം അതനുസരിച്ച് ചിട്ടപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇതിന്റെ മസായിലുണ്ട്. ഈ അധ്യായത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.